Did Jesus sit or stand when he spoke?
പ്രസംഗിച്ചപ്പോൾ യേശു നിൽക്കുകയാണോ ഇരിക്കുകയാണോ ചെയ്തു?
What is the answer?
എന്താണ് ഉത്തരം?
You know, the longest sermon Jesus, which you read, is John 14, 15, 16, 17.
യോഹന്നാൻ 14, 15, 16, 17, ഇവിടെയൊക്കെയുള്ള ഏറ്റവും നീളം കൂടിയ യേശുവിന്റെ പ്രസംഗം.
He was sitting at a table at the Last Supper.
അവിടെ അന്ത്യത്താഴത്തിന് അവിടെ മേശയുടെ അരികിൽ ഇരുന്നാണ് യേശു ക്രിസ്തു സംസാരിച്ചത്.
Sometimes he stood.
ചില സമയങ്ങളിൽ യേശു ക്രിസ്തു നിന്ന് സംസാരിച്ചു.
But when he wanted a family atmosphere, he sat.
എന്നാൽ ചില സമയങ്ങളിൽ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകേണ്ട സമയങ്ങളിൽ യേശു ക്രിസ്തു ഇരുന്നതായിട്ട് നമ്മൾ കാണുന്നു.
When Peter preached on the day of Pentecost, he stood.
പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നു.
So what we see in scripture is both are there.
അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് രണ്ടുമുണ്ട്.
So since this is going to be like a family meeting for married couples,
ഇത് വിവാഹിതരായ സഹോദരങ്ങൾക്കുള്ള ഒരു കുടുംബ മീറ്റിംഗ് ആയതുകൊണ്ട്
we like to sit and speak.
ഞങ്ങൾ ഇരുന്ന് സംസാരിക്കട്ടെ.
And the reason I asked my wife also to be here,
yena ende bhariyodum ivide ennodoppam irikkanayittu paranjathinte kaaranam,
because the Bible commands that older women must teach something.
Bible il agane parayunnundu mudirna streegal sila kaaryangal padipikkanam ennu parayunu.
They must teach the younger women.
Avare ilaya sahodarimare padipikkanam ennu parayunu.
Since half of them are here are younger women,
ഇവിടെ പകുതിയുള്ള അവരും ചെറുപ്പക്കാരികളായ പ്രായം കുറഞ്ഞ സ്ത്രീകളാണല്ലോ.
ടൈറ്റസ് ചാപ്റ്റർ 2,
തീത്തോസ് രണ്ടാം അധ്യായം,
വേഴ്സ് 3-5,
മൂന്നാം വാക്യം മുതൽ അഞ്ചാം വാക്യം വരെ.
There are a lot of things that women have to teach those who are younger to them.
തങ്ങളെക്കാട്ടിലും പ്രായം കുറഞ്ഞ സ്ത്രീകൾക്ക് മുതിർന്ന സ്ത്രീകൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്.
പ്ലീസ് റീഡ് വേഴ്സ് 2-4.
അവിടെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 3 and 4.
Chapter 2, verse 3, 4 and 5.
വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൌവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തിയുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക.
സോ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് എ മാൻ ഈസ് നോട്ട് ഏബിൾ ടു ടീച്ച് എ വുമൻ.
ചില കാര്യങ്ങൾ ഒരു പുരുഷന് സ്ത്രീയെ പഠിപ്പിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
ലൈക്ക് ഹൗ ടു സബ്മിറ്റ് യുവർ ഹസ്ബൻഡ്.
എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കേണ്ടത്? ഉദാഹരണം,
ഓൺലി എ വുമൻ കാൻ ടീച്ച് ദാറ്റ്.
അതൊരു സ്ത്രീക്കാണ് അത് പഠിപ്പിക്കാൻ.
ആൻഡ് ജനറലി സ്പീക്കിംഗ്, ഹൗ ടു ബ്രിംഗ് അപ് ചിൽഡ്രൻ.
അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്?
ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ മാരേജ്,
കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈസ് ടു റിമെമ്പർ വാട്ട് ഇറ്റ് സേസ് ഇൻ എഫീഷ്യൻസ് 5.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
There's a verse quoted here in Ephesians 5:31.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്.
It's the first commandment in the Bible.
വേദപുസ്തകത്തിലെ ആദ്യത്തെ കൽപ്പനയാണ്.
Do you know what is the first commandment in the Bible?
ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ കൽപ്പന എന്താണെന്ന് അറിയാമോ?
Not what God told Adam, that is not for us.
ആദാമിനോട് ദൈവം വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യമല്ല.
Because we are not in the Garden of Eden today.
നാം ഏദൻ തോട്ടത്തിലുള്ളവരല്ലല്ലോ.
But apart from that commandment not to eat of the tree of knowledge, what is the first commandment in the Bible?
അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭുജിക്കരുത് എന്ന് പറഞ്ഞ ആ കൽപ്പന ഒഴിച്ചാൽ ദൈവവചനത്തിലെ ഏറ്റവും ആദ്യത്തെ കൽപ്പന ഏതാണ്?
That is this quoted here in Ephesians 5:31.
ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യമാണ്.
A man must leave his father and mother and cleave to his wife and the two shall be one flesh.
ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
And then he says, this is a great mystery.
അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നു, പൗലോസ് പറയുന്നു, ഈ മർമ്മം വലിയത്.
And he says, I'm not talking about husband and wife. First of all, I'm speaking about Christ and the church.
പൗലോസ് പറയുന്നത്, ഇത് ഞാൻ പ്രാഥമികമായിട്ടും ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചല്ല, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് പറയുന്നത്.
But in Genesis 2 and where this word 2:24 where it's quoted from, it's not referring to Christ and the church.
എന്നാൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നും ഈ ഉദ്ധരിക്കുന്ന ആ ഇടത്ത് അത് ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും അല്ല പറയുന്നത്.
There is talking about Adam and Eve and all future married couples.
അവിടെ അത് ആദാമിനെക്കുറിച്ചും ഹവ്വയെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടാകുന്ന എല്ലാ ഭാവിയിൽ ഉണ്ടാകുന്ന ദമ്പതിമാർക്കുമുള്ള ഒരു വാക്യമാണ്.
But God saw there a picture of Christ and the church in Genesis 2:24.
എന്നാൽ ജനസിസ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ തന്നെ ദൈവം ക്രിസ്തുവിനെയും സഭയെയും കുറിക്കുന്ന ഒരു ചിത്രം അവിടെ കാണുകയുണ്ടായി.
സോ ഗോഡ് സോ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് ആൻഡ് ഹി സീസ് ദാറ്റ് ആസ് ദ മോഡൽ ഫോർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്.
ക്രിസ്തുവിനെയും സഭയെയും കണ്ട് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു മാതൃകയായിട്ട് അതാണ് ദൈവം നൽകിയിരിക്കുന്നത്.
ദാറ്റ്സ് വൈ ദ ഹോളി സ്പിരിറ്റ് കോട്സ് ദിസ് വേഴ്സ് ഇൻ റിലേഷൻ ടു ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്.
അതുകൊണ്ടാണ് ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഈ വാക്യം ഉദ്ധരിക്കുന്നത്.
It's quite an amazing verse.
ഇത് വളരെ അത്ഭുതകരമായ ഒരു വാക്യമാണ്.
That Jesus left his heavenly father and came to this earth.
യേശു ക്രിസ്തു തന്റെ സ്വർഗ്ഗപിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു.
To find a bride and to be married, to become one flesh with us.
നമ്മോട് ഒന്നായി ചേർന്ന് ഒരു മണവാട്ടിയെ കണ്ടെത്തി ഒന്നായി തീരുവാനായിട്ട് ഭൂമിയിലേക്ക് വന്നു.
And just like there's such a perfect union, physical union between a man and his wife,
oru purushanum thande bhariyum thammil oru purnamaya aikyam ulladu pole
in the flesh
janathilulla purnamaya aikyam ulladu pole
Christ and we have a union in our spirit.
Christu naam thammil aathmavil oru aikyam.
Do you ever want the Lord to be a little distant from you?
Ningalku eppozhengilum കർത്താവ് നിങ്ങളിൽ നിന്നും അല്പം ദൂരെ ആയിരിക്കണമെന്ന് ചിന്തിക്കാറുണ്ടോ?
ഈവൻ ഫോർ വൺ മിനിറ്റ്,
ഒരു മിനിറ്റ് എങ്കിലും കർത്താവ് ഇച്ചിരി ദൂരെ മാറി നിന്നോട്ടെ.
ഓർ ഡു യു വാണ്ട് ഹിം ടു ബി വിത്ത് യു, ക്ലോസ് ടു യു, യുണൈറ്റഡ് വിത്ത് യു ഓൾ ദ ടൈം?
അതോ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം കർത്താവ് നിൽക്കണമെന്നാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്?
ഇഫ് സോ,
അങ്ങനെയെങ്കിൽ
ദാറ്റ്സ് ഹൗ യു മസ്റ്റ് ഡിസയർ ടു ബി വിത്ത് യുവർ ഹസ്ബൻഡ് ആൻഡ് യുവർ വൈഫ്.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടും ഭാര്യയോടും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം.
And what is it that brings a distance between us and the Lord?
നമുക്കും കർത്താവിനും ഇടയിൽ ഒരു അകലം കൊണ്ടുവരുന്ന കാര്യം എന്താണ്?
Not poverty.
അത് ദാരിദ്ര്യമല്ല.
Poverty can never bring a distance between Christ and a believer.
ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിൽ ദാരിദ്ര്യ അവസ്ഥ അത് ഒരിക്കലും ഒരു അകലം കൊണ്ടുവരികയില്ല.
Or sickness.
അല്ലെങ്കിൽ രോഗമായിക്കൊള്ളട്ടെ.
Unemployment.
അല്ലെങ്കിൽ അവരുടെ ജോലിയില്ല എന്നുള്ള കാര്യവും.
None of these things which the world considers very serious.
ഈ ലോകം വളരെ വലുതെന്ന് കരുതുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ
cannot bring a distance between Christ and the believer.
ക്രിസ്തുവും വിശ്വാസിയും തമ്മിൽ ഒരു അകലത്തിന് കാരണമാകുന്നില്ല.
In the same way between a husband and wife, none of these things should bring a distance.
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭൗതികമായ ഒരു കാര്യവും ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ ഒരു അകലം കൊണ്ടുവരാൻ പാടില്ല.
That there's poverty in the home.
വീട്ടിൽ ദാരിദ്ര്യമുണ്ട്.
Or unemployment in the home.
അല്ലെങ്കിൽ ഭവനത്തിൽ ഇപ്പോ ജോലിയില്ല.
Or any problem, there's no problem that can bring a distance between Christ and the church, and there's no problem that should bring a distance between a husband and a wife.
അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ, ഒരു പ്രശ്നവും ക്രിസ്തുവും സഭയും തമ്മിൽ ഒരു അകലം കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭൗതികമായ ഒരു പ്രശ്നങ്ങളും ഭർത്താവും ഭാര്യയും തമ്മിൽ അകലം കൊണ്ടുവരുന്നില്ല.
What is it that brings a distance between Christ and the church?
ക്രിസ്തുവും സഭയും തമ്മിൽ അകലം കൊണ്ടുവരുന്ന കാര്യം എന്താണ്?
Sin.
പാപമാണ്.
Unconfessed sin.
ഉപേക്ഷിക്കാത്ത, ഏറ്റുപറയാത്ത പാപങ്ങൾ.
So if we sin and we confess it, repent, the fellowship is restored immediately.
നിങ്ങൾ പാപം ചെയ്തു അത് ഏറ്റുപറഞ്ഞു, നിങ്ങൾ അനുതപിച്ച് ഏറ്റുപറഞ്ഞാൽ ഉടനെ തന്നെ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും.
What do we do whenever we realize that there's some distance between the Lord and me?
ഞാനും ദൈവവും തമ്മിൽ ഒരു അകൽച്ചയുണ്ട് എന്ന് മനസ്സിലാക്കി ഉടനെ നാം എന്താണ് ചെയ്യാറുള്ളത്?
We don't say, you know, like the heathen, oh, if I give some money to God, he'll be happy with me.
നാം ഈ ജാതികൾ പറയുന്നത് പോലെ ദൈവത്തിന് കുറച്ച് പണം കൊടുത്തേക്കാം എന്നാൽ ദൈവത്തിന് സന്തോഷമാകും എന്ന് നമ്മൾ പറയാറില്ല.
So when there's a distance between you and your wife, what do you get? Get her a new sari or something like that.
നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ഒരു അകലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ഉടനെ ചെയ്യാറുള്ളത്? എന്നാ പിന്നെ ഒരു പോയി സാരി എടുത്തു കൊടുത്തേക്കാം, പുതിയ സാരി എടുത്തു കൊടുത്തേക്കാം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
Is that how you get back to God? By putting some money in the offering box?
നിങ്ങൾ ഓഫറിംഗ് ബോക്സിൽ കുറച്ച് പൈസ ഇട്ടാണോ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നത്?
No, it is by confession of sin.
അങ്ങനെയല്ല, പാപത്തെ ഏറ്റുപറഞ്ഞാണ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരുന്നത്.
You know, in every marriage, tensions can come between husband and wife.
ഓരോ വിവാഹത്തിലും ഭർത്താവും ഭാര്യയും തമ്മിൽ ഇടയിൽ അവിടെ സമ്മർദ്ദങ്ങൾ വരാം.
There's no marriage in the world where it has not taken place.
ഇങ്ങനെ ആ രീതിയിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളില്ല.
But if we walk with the Lord, we can learn to overcome that.
എന്നാൽ നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് അഭ്യസിച്ചാൽ, നാം ദൈവത്തോട് നടക്കാൻ അഭ്യസിച്ചാൽ നമുക്ക് അതിനെ ജയിക്കുവാനായിട്ട് കഴിയും.
It's just like when you're born again, in the early days of being born again, how many times we sin and we confess, we sin, come back to the Lord. It happens very frequently.
നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ള സമയങ്ങളിൽ നമുക്കറിയാം, പല പ്രാവശ്യം പാപം ചെയ്യുന്നു, വീണ്ടും അത് ഏറ്റുപറയുന്നു, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു, അപ്രകാരം പല പ്രാവശ്യം ഉണ്ടാവുന്നു.
But as time has gone on, it becomes less and less.
എന്നാൽ നാളുകൾ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുന്നു.
Isn't it true that as you walk with the Lord, the number of sins you have to confess becomes less and less?
നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റുപറയുവാനുള്ള പാപങ്ങളുടെ എണ്ണം കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ?
That even though unconsciously there may be sin in us every day,
ഓരോ ദിവസവും അബോധപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായിരിക്കാം.
കോൺഷ്യസ് കൺഫെഷൻ ഓഫ് സിൻ ബിക്കംസ് സോ റെയർ ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് ദ ലോർഡ്.
എന്നാൽ നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബോധപൂർവമായിട്ട് ദൈവത്തോട് പാപം ഏറ്റുപറയേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ കുറയുന്നതായിട്ട് നിങ്ങൾ.
മാരേജ് ഈസ് ഓൾസോ ലൈക് ദാറ്റ്.
വിവാഹവും അങ്ങനെ തന്നെയാണ്.
യുവർ മാരേജ് ഈസ് ലൈക് ഗെറ്റിംഗ് ബോൺ അഗൈൻ ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നത്.
ഇൻ ദി ഏർലി ഡേയ്സ് ദേർ കാൻ ബി മോർ ടെൻഷൻസ്.
വിവാഹ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ കൂടുതൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും.
ഇറ്റ് ഷുഡ് ബിക്കം ലെസ് ആൻഡ് ലെസ് ആൻഡ് ലെസ് ആൻഡ് ലെസ് ആസ് യു ബിക്കം ലിവ് ടുഗദർ മോർ ആൻഡ് മോർ.
എന്നാൽ കൂടുതൽ നിങ്ങൾ ഒന്നിച്ച് താമസിച്ച് കൂടുതൽ നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അത് കൂടുതൽ ഇല്ലാതായി തീരണം, കുറയണം.
ദാറ്റ് ഈസ് എ ഗുഡ് മാരേജ്.
അതാണ് നല്ലൊരു വിവാഹം.
നോട്ട് എ പെർഫെക്റ്റ് വൺ ബിക്കോസ് ദേർ ഈസ് നോ പെർഫെക്റ്റ് മാരേജ് ഓൺ ദിസ് എർത്ത്.
അങ്ങനെയുള്ള ഒരു വിവാഹം ഒരു പൂർണ്ണമായ വിവാഹമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഈ ലോകത്തിൽ അങ്ങനെ പൂർണ്ണതയുള്ള ഒരു വിവാഹം ഇല്ലല്ലോ.
ലൈക്ക് അവർ ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ഈസ് ഓൾസോ നോട്ട് പെർഫെക്റ്റ് ഓൺ ദിസ് എർത്ത്.
ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതവും അത് ഈ ഭൂമിയിൽ വെച്ച് പൂർണ്ണതയുള്ളതാവുന്നില്ല.
ബട്ട് വി കൻ പ്രസ് ഓൺ ടു പെർഫെക്ഷൻ.
എന്നാൽ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്.
സോ വാട്ട് ഐ വാണ്ട് ടു ആസ്ക് ഓൾ ഓഫ് യു ഹു ആർ മാരീഡ് ഈസ് യുവർ മാരേജ് പ്രസ്സിംഗ് ഓൺ ടു പെർഫെക്ഷൻ.
അതുകൊണ്ട് വിവാഹിതരായ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ വിവാഹ ജീവിതം പൂർണ്ണതയിലേക്ക് ആയുന്ന ഒരു വിവാഹ ജീവിതമാണ്?
ലൈക്ക് എ ഗ്ലാസ് ഗെറ്റിംഗ് ഫുള്ളർ 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 ഫുള്ളർ.
ഒരു ഗ്ലാസിൽ വെള്ളം നിറഞ്ഞ് 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 അത് കൂടുതൽ നിറയുന്നത് പോലെയാണോ?
ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്.
അങ്ങനെ ആയിരിക്കണം.
ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ഐ സെഡ് ഈസ് കൺഫെഷൻ ഓഫ് സിൻ ആൻഡ് അക്നോളജിംഗ് അവർ മിസ്റ്റേക്ക്.
അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുക, ഈ കാര്യങ്ങളാണ്.
This is where we can see a difference between Adam, the way he confessed, and the way the thief on the cross confessed.
Adam paavam ettu paranjathum adu pole thanne ee crucial kidana kallan thanne paavam ettu paranjathum thammil oru vyathyasam namukku kaanuvanayittu kazhiyum.
If you think of Eden like a paradise that Adam was living in,
aa Eden thottathe Adam jeevichirunna oru paradeesiyayittu nam karuthunnuvengil,
he was turned out because not only because he sinned but because he would not acknowledge his sin easily.
Than paapam cheythu ennulladu kondu mathramalla avane aa paradeesil ninnu porathaakiyathu than thante paapathe valare pettannu thanne thante paapathe yetti paranjilla ennulladu kondaan.
The Lord asked him, have you eaten the tree from this tree?
Devam avanodu chodichu, ee marathil ninnu nee bhakshichuvo?
Yes or no, that's all.
Adine rendu utharame ullu, bhakshichu illa undu illa.
I'm sorry, I did it.
Njan angane cheythu, thetti poyi, kshamikkanam.
You know, you can touch your nose directly or roundabout.
നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിനെ നേരിട്ട് തൊടാം, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വേണമെങ്കിൽ മൂക്കിനെ തൊടാം.
So Adam confessed his sin in a roundabout way.
ആദാം തന്റെ പാപത്തെ ഏറ്റു പറഞ്ഞു ഇങ്ങനെ വളഞ്ഞു കുത്തി മൂക്കിനെ തൊട്ടുകൊണ്ടാണ്.
He said, it's not actually me, it's my wife.
അത് ശരിക്കും ഞാനല്ല, എന്റെ ഭാര്യയാണ്.
She took the fruit.
അവളാണ് ഈ പറിച്ചത്.
And don't forget, you gave me this wife.
അത് മാത്രമല്ല, എനിക്ക് ഈ ഭാര്യയെ തന്നത് അത് നീയല്ലേ? അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഞാൻ കഴിച്ചത്.
What a roundabout way of confessing sin.
പാപം ഏറ്റു പറയാനായിട്ട് എത്ര വളഞ്ഞ ഒരു വഴിയാണെന്ന് നോക്കുക.
He was put out of paradise.
അവനെ പരദേശിയിൽ നിന്ന് പുറത്താക്കി.
The thief on the cross.
എന്നാൽ ക്രൂസിൽ കിടക്കുന്ന കള്ളനെ ശ്രദ്ധിക്കുക.
When he realized
തന്റെ പാപത്തെക്കുറിച്ച്
Jesus was.
അവൻ ഓർത്തപ്പോൾ കർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ
He said, "We are guilty."
ഞാൻ തെറ്റിപ്പോയി.
He didn't say, "My parents brought me up badly."
എന്റെ മാതാപിതാക്കൾ എന്നെ തെറ്റായ രീതിയിലാണ് വളർത്തിയത്.
I got into bad company.
എനിക്ക് കുറച്ച് തെറ്റായ കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവസാനികനായി എന്ന് പറഞ്ഞ് വളഞ്ഞൊന്നും അവൻ മൂക്കിൽ തൊടാൻ വന്നില്ല. അവൻ നേരിട്ട് മൂക്കിൽ തൊട്ട് ഞാൻ ആവിയാണ്, ഞാനിതിന് യോഗ്യനാണ്.
Jesus heard that.
യേശു ക്രിസ്തു അത് കേട്ടു.
Really, you are guilty.
ഓ, അങ്ങനെയാണോ, നീ കുറ്റക്കാരനാണോ?
Come with me to paradise today itself.
ഇന്ന് തന്നെ നിനക്ക് എന്നോടൊപ്പം പറദീസിലേക്ക് വരാം.
What do you learn from that?
അതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്?
When you acknowledge your sin,
നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ,
you can enter paradise immediately.
ഉടനെ തന്നെ നിങ്ങൾക്ക് പറദീസിലേക്ക് പ്രവേശനം.
Your home can be like a paradise.
നിങ്ങളുടെ ഭവനം ഒരു പറദീസ പോലെ ആകുവാനുള്ള മാർഗവും ഇതുതന്നെയാണ്.
If you stop blaming each other,
നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിർത്തുക.
Have you ever said to God, "Lord, why you gave me a wife like this?"
നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ, ദൈവമേ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഭാര്യ എനിക്ക് നൽകിയത്?
God didn't force you to marry her. You went voluntarily to the church or somewhere and got married to her. Why you blame God today?
ദൈവം നിന്നെ പിടിച്ച് അവിടെ കഴുത്തിന് പിടിച്ച് ആളിനോട് വിവാഹം ചെയ്തല്ലോ. നിങ്ങൾ തന്നെ പോയി അവിടെ പള്ളിയിൽ പോയി, അല്ലെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ?
Same way you married your husband.
അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ഭർത്താവിനെ എന്തിനാ ദൈവമേ തന്നത്?
See, we have a tendency, very difficult for man to take the blame directly like the thief on the cross.
കുരിശിലെ കള്ളനെ പോലെ നേരിട്ട് തന്റെ കുറ്റത്തെ ഏറ്റെടുക്കുവാനായിട്ട് മനുഷ്യന് സ്വാഭാവികമായിട്ട് ഒരു വിമുഖതയുണ്ട്.
There are many songs which say, "I want to sit at the foot of the cross, Lord."
പല പാട്ടുകളിലും കർത്താവേ ക്രൂശിന്റെ ചുവട്ടിൽ എനിക്കിരിക്കണം എന്ന് പറയുന്ന പാട്ടുകളുണ്ട്.
I say, "Yes, but first sit at the foot of the cross of the thief."
പക്ഷെ ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ പോയിട്ട് ആ കള്ളന്റെ ക്രൂശിൽ കിടന്ന ആ കള്ളന്റെ കുരിശിന്റെ ചുവട്ടിൽ നിങ്ങൾ ആദ്യം പോയിരിക്കുക.
Hear messages from me that you never hear from anybody else.
മറ്റാരും നിങ്ങൾ കേൾക്കാത്ത ചില പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കും.
Have you ever heard that you must sit at the foot of the cross of the thief?
നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുരിശിലെ കള്ളന്റെ ആ കുരിശിന്റെ ചുവട്ടിൽ പോയി നിങ്ങൾ ഇരിക്കണമെന്ന്?
I encourage you to sit there first.
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ആദ്യം പോയി ആ കുരിശിന്റെ ചുവട്ടിൽ ഒന്ന് പോയി
learn how to confess your sin.
ആ കുരിശിന്റെ ചുവട്ടിൽ നിങ്ങൾ പോയി ഇരുന്നിട്ട് പാപം ഏറ്റു പറയുന്നത് എങ്ങനെയാണ്
എന്ന് പഠിക്കുക. Blaming anybody in the world but yourself.
ഈ ലോകത്തിൽ മറ്റ് ആരെയും കുറ്റപ്പെടുത്താതെ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാപം ഏറ്റെടുത്തുകൊണ്ട്
say like him, "I deserve this punishment."
എന്നിട്ട് ആ കുരിശിലെ കള്ളനെ പോലെ പറയുക, ഈ ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണ്.
And to hear the Lord forgive you immediately and enter paradise the same day.
ഉടനെ തന്നെ നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടവനായി പറദീസിലേക്കുള്ള ക്ഷണം നിങ്ങൾക്ക് ലഭിക്കും.
I have learned that secret.
ആ രഹസ്യം ഞാൻ
പഠിച്ചിട്ടുണ്ട്. I can tell you before God, my life is a perpetual paradise on earth.
ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ തുടർമാനമായ പറദീസയുടെ അനുഭവം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കും.
And I want to have more and more of it so that when I finally enter paradise, it's not like a big surprising place for me.
എനിക്ക് ഈ ലോകത്തിൽ തന്നെ പറദീസയുടെ ഈ അനുഭവം കൂടുതൽ 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 ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഞാൻ പറദീസയിലേക്ക് നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു അത്ഭുതകരമായ വ്യത്യസ്തമായ ഒരു സ്ഥലമായിരിക്കരുത്.
Because paradise for me is not golden streets and big mansions and all that.
എന്നെ സംബന്ധിച്ചോളം പറദീസ എന്ന് പറയുന്നത് സ്വർണ തെരുവുകളും വലിയ വലിയ കൊട്ടാരങ്ങളുമല്ല.
ഇറ്റ്സ് ദ പ്രസൻസ് ഓഫ് ജീസസ്.
അത് യേശുവിന്റെ സാന്നിധ്യമാണ്.
ഫോർ ദാറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ റിയൽ 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 ദാറ്റ്സ് പാരഡൈസ്.
യേശുവിന്റെ സാന്നിധ്യം അത് കൂടുതൽ കൂടുതൽ എനിക്ക് യാഥാർത്ഥ്യമായി തീരുന്നതോടെ കൂടുതൽ കൂടുതൽ പറദീസയുടെ അനുഭവം എനിക്കുണ്ടാവും.
ഇഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ജീസസ് മോർ ആൻഡ് മോർ ഇൻ ദയർ ലൈഫ് ദയർ ഹോം വിൽ ബി എ പാരഡൈസ്.
ഭർത്താവും ഭാര്യയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭവനം ഒരു പറദീസയായി മാറും.
The first step to that is honest acknowledgement of your sin without blaming anybody else.
മറ്റാരെയും കുറ്റപ്പെടുത്താതെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പ്.
You know, whenever you say to your marriage partner like this,
നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വിവാഹ പങ്കാളിയോട് പറയുന്നതായിട്ട് ചിന്തിക്കുക.
I told you so many times not to do that.
എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്?
Have you ever said those words?
അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
Nobody?
ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ?
How many times we have said it?
എത്ര പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്?
Go and sit at the foot of the cross of the thief.
ആ കുരിശിലെ കള്ളന്റെ ആ കുരിശിന്റെ ചുവട്ടിൽ പോയി അല്പനേരം ഇരിക്കുക.
And not don't learn from Adam.
ആദാമിൽ നിന്ന് പോയി പഠിക്കരുത്.
So this is a very simple rule which can easily be followed.
വളരെ എളുപ്പത്തിൽ നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ലളിതമായ ഒരു നിയമമാണ്.
We can say from today onwards I'm going to do it.
നിങ്ങൾക്ക് പറയാം, ഇന്നു മുതൽ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്.
Follow this rule.
ഈ നിയമം നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ
I will not blame anybody else.
ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല.
See, that's the difference between Adam and Christ.
അതാണ് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം.
He could not take the blame for his own sin.
തന്റെ സ്വന്തം പാപത്തിന്റെ കുറ്റം ഏറ്റെടുക്കുവാനായിട്ട് ആദാമിന് കഴിഞ്ഞു.
But Jesus on the cross took the blame for the sins of other people.
എന്നാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മറ്റുള്ളവരുടെ പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തു.
So I say I am in Christ.
ഞാൻ പറയുന്നു ഞാൻ ക്രിസ്തുവിലാണെന്ന്.
And I must be even willing to take the blame for other people's sins.
ഞാൻ അങ്ങനെ ക്രിസ്തുവിലായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പാപവും ഏറ്റെടുക്കുവാൻ സന്നദ്ധനായിരിക്കേണ്ട ഒരുവനാണ്.
Yeah, where I sometimes it may happen like that.
ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം.
A few hundred years ago in Germany there was a great saint called Henry Suso.
ചില അനേക വർഷങ്ങൾക്ക് മുമ്പ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു.
He was a very saintly man.
വളരെ ദൈവഭക്തനായ.
He was a bachelor.
അദ്ദേഹം ഒരു വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു.
Some type of priest or something living by himself in a one street in a house.
അവിടെ ഒരു തെരുവിൽ ഒരു ഭവനത്തിൽ അവൻ അദ്ദേഹം ഒരു പുരോഹിതനോ മറ്റോ ആയിട്ട് അവിടെ ഭവനത്തിൽ തന്നെ പാർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു.
There were many other houses along the street.
ആ തെരുവിൽ മറ്റ് പല വീടുകളും ഉണ്ടായിരുന്നു.
Small houses.
ചെറിയ ചെറിയ വീടുകൾ ആ തെരുവിലുണ്ടായിരുന്നു.
One day one woman, I don't know whether it was a prostitute or someone who had a baby that she wanted to get rid of.
ഒരു ദിവസം ഒരു സ്ത്രീ, അവളൊരു വേശിയാണോ എന്ന് എനിക്കറിയില്ല, തനിക്കുണ്ടായ ഒരു കുഞ്ഞിനെ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനായിട്ട് തത്രപ്പെടുന്ന ഒരു ഒരു യുവതി.
Thought the best thing is to go and give it to Henry Suso.
അപ്പം ആ സ്ത്രീ ചിന്തിച്ചു ഏറ്റവും നല്ലത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഹെൻറി സൂസോയ്ക്ക് കൊടുക്കാം.
So he went and knocked at the door.
ഹെൻറി സൂസോയുടെ വീടിന്റെ കതകിന് അദ്ദേഹം പോയി, ആ സ്ത്രീ പോയി മുട്ടി.
And as soon as he opened the door,
ഹെൻറി സൂസോ തന്റെ വീടിന്റെ കതക് തുറന്ന ഉടനെ
she shouted out,
ആ സ്ത്രീ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു,
giving the baby to him,
ആ കുഞ്ഞിനെ ആ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു,
here is the fruit of your sin,
നിന്റെ പാപത്തിന്റെ ഫലം ഇതാ.
And all the people on the street heard it.
ആ തെരുവിലുള്ള എല്ലാ ആളുകളും അത് കേട്ടു.
And she went off.
അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തു.
And the people on the street began to say, ah, so this holy man, this is what he is doing.
അപ്പോൾ ആ തെരുവിലുള്ള ആളുകളെല്ലാം പറയാൻ തുടങ്ങി, ഓ, ഈ വിശുദ്ധനായ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ ജോലി ഇതായിരുന്നു.
It was an absolute lie. He had never seen that woman in his life.
അത് വളരെ തീർത്തും തെറ്റായ ഒരു കാര്യമായിരുന്നു. ഒരിക്കൽ പോലും ആ സ്ത്രീയെ കണ്ടിട്ട് പോലും ഇല്ല ഈ വിശുദ്ധനായ മനുഷ്യൻ.
സോ ഹി ക്ലോസ് ദ ഡോർ ആൻഡ് വെന്റ് ഇൻസൈഡ് വിത്ത് ഹിസ് ബേബി ഇൻ ഹിസ് ആം.
ഈ കുഞ്ഞിനെ തന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഹെൻറി സൂസോ തന്റെ ഭവനത്തിന്റെ കതക് അടച്ച് അവൻ വീട്ടിനകത്തേക്ക് പോയി.
And he said, Lord, what shall I do? I've never seen this woman.
ദൈവമേ, ഞാൻ എന്താണ് ചെയ്യുക? ഈ സ്ത്രീയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക?
And the Lord gave him a direct reply.
ദൈവം അവന് നേരിട്ട് ഒരു മറുപടി കൊടുത്തു.
Do what I did.
ഞാൻ ചെയ്ത കാര്യം നീയും ചെയ്യുക.
Suffer for the sins of other people.
മറ്റുള്ളവരുടെ പാപത്തിനായിട്ട് നീ കഷ്ടം ഏൽക്കുക.
He said, okay.
അവൻ പറഞ്ഞു, ശരി.
He brought up that child as if it was his own.
തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ അവൻ വളർത്തിക്കൊണ്ടുവന്നു.
He didn't care about what all the people on the street said about him.
ആ തെരുവിലുള്ള ആളുകൾ തന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം അവൻ ഗൌരവമായിട്ട് എടുത്തില്ല.
See, few days earlier he had been praying, oh God, make me more like Jesus.
ചില ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, എന്നെ കൂടുതലായിട്ട് അങ്ങയെ പോലെ ആക്കണമേ, കൂടുതലായി കർത്താവിനെ പോലെ ആക്കണമേ.
And this was partial answer to that prayer.
ആ പ്രാർത്ഥനയുടെ ഭാഗികമായ ഒരു ഉത്തരമായിരുന്നു ഇത്.
To take the blame for the sins of other people like Jesus did.
യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപത്തിന് ഏറ്റെടുത്തതുപോലെ മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരമായിരുന്നു ഇത്.
Few years later,
ചില വർഷങ്ങൾക്ക് ശേഷം
ദാറ്റ് വുമൻ വാസ് കൺവിക്റ്റഡ് ഓഫ് ഹർ സിൻ.
ആ സ്ത്രീക്ക് തന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി.
And came to the same street and proclaimed to everybody, I had told a lie. This is not Henry Suso's child.
ആ തെരുവിലേക്ക് ആ സ്ത്രീ തിരിച്ചു വന്ന് അവിടെ വന്ന ആളുകളോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, എന്റെ തെറ്റായിരുന്നു, ഇത് ഹെൻറി സൂസോയുടെ കുഞ്ഞല്ല, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അവൾ ഏറ്റു പറഞ്ഞു.
But by the time God had done a work in Henry Suso, making him more like Jesus.
എന്നാൽ ആ സമയത്തിനുള്ളിൽ ഹെൻറി സൂസോയുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്തിരുന്നു. കൂടുതൽ കർത്താവിന് അനുരൂപനായിട്ട് അവനെ മാറ്റി.
So now all of you are also praying, Lord, make me more like Jesus.
നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവ് ദൈവമേ എന്നെ കൂടുതലായിട്ട് ക്രിസ്തുവിനെ പോലെ ആക്കണമേ.
Will you pray?
നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ?
Are you scared something like that will happen to you next week?
നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ?
Don't be afraid.
നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല.
Henry Suso was in a PhD class. We are all in third, fourth standard only. So nothing like that will come to us now.
Henry Suso PhD ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് കൊടുത്തത്. നമ്മളൊക്കെ നാലും അഞ്ചും ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള പരീക്ഷകൾ വരികയില്ല.
Take many years before God allows us to be tested with some strong temptations like that.
അങ്ങനെയുള്ള വളരെ വളരെ ഉയർന്ന തരത്തിലുള്ള പരീക്ഷകൾ നമുക്ക് വരുവാനായിട്ട് ദൈവം അനുവദിക്കുകയും.
But what we can learn is the little things to take the blame for our own sin.
മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കുന്നതിന് പകരം നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് നമ്മളുടെ തന്നെ പാപത്തിന്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്.
The best advice I give to newly married couples is this.
ഞാൻ പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരോട് ഞാൻ പറയുന്ന ഒരു ഉപദേശം ഇതാണ്.
Be quick to ask forgiveness from your wife or husband.
നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ക്ഷമ ചോദിക്കുന്നതിൽ നിങ്ങൾ പെട്ടെന്ന് ക്ഷമ ചോദിക്കുക.
And be quick to forgive when the other person has done something wrong.
മറ്റുള്ള വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾ ക്ഷമിക്കുന്നവരുമായിരിക്കുക.
That is how we restore relationship with the Lord and with each other.
അങ്ങനെയാണ് നാം ദൈവത്തോടും അന്യോന്യവുമുള്ള ബന്ധത്തെ നാം പുനഃസ്ഥാപിക്കുന്നു.
Just like you want to quickly restore your relationship with Jesus, always seek to quickly restore your relationship with your husband or wife.
നിങ്ങൾ എത്രയും പെട്ടെന്ന് കർത്താവിനോടുള്ള ബന്ധം നിങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള ബന്ധം നിങ്ങൾ പുനഃസ്ഥാപിക്കുക.
This is the thing we must remember, that the reason God united you as a husband and wife is to show to the world how Christ in the church can live.
ക്രിസ്തു സഭയും എങ്ങനെയാണ് ഒന്നായി ജീവിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഈ ലോകത്തിന് കാണിച്ചുകൊടുത്തു.
They never had this privilege in the Old Testament.
അവർക്ക് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നു.
So in this connection let me read to you Ephesians 4:26.
ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട എഫേസ്യ ലേഖനം 4:26 വാക്യം വായിക്കട്ടെ.
Don't let the sun set on your anger, the last part of that verse.
Suriya nastamikkuvolum ningal kobam vechukondirikkirathu.
Now when you get angry, and that can happen in a marriage,
vivaha bandhathil silappol deshyam vannannu varam, kobam vannannu varam,
the best is to immediately repent, confess, set it right.
Udane thanne yethu parayuga നിങ്ങൾ അത് ഉപേക്ഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കുക.
ഇഫ് യു ആർ എ ട്രൂലി ഹംബിൾ പേഴ്സൺ, ദാറ്റ്സ് വാട്ട് യു വിൽ ഡു.
നിങ്ങൾ യഥാർത്ഥത്തിൽ താഴ്മയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യുക.
ബട്ട് മേ ബി മെനി ഓഫ് അസ് ഹാവ് നോട്ട് റീച്ച്ഡ് ദാറ്റ് ലെവൽ ഓഫ് ഹ്യൂമിലിറ്റി യെറ്റ്.
എന്നാൽ പലരും ആ രീതിയിലുള്ള ഒരു താഴ്മയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട്
ഗോഡ് ഗിവ്സ് യു എ ടൈം ലിമിറ്റ്.
ദൈവം നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരും.
അറ്റ്ലീസ്റ്റ് ബൈ സൺസെറ്റ് set it right.
നിങ്ങളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെങ്കിലും ഈ കാര്യത്തെ ക്രമപ്പെടുത്തുക.
And in those days when there was no electricity, sunset was almost the time people went to sleep.
ആ കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ മിക്കവാറും ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരുന്നു ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്നത്.
Because they used to get up very early before sunrise.
അവിടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വളരെ നേരത്തെ ആളുകൾ എഴുന്നേൽക്കുമായിരുന്നു.
So the meaning is, before you go to bed at night, husband and wife, make sure all your tensions are removed.
നിങ്ങൾ ഭർത്താവും ഭാര്യയും നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്യോന്യം നിങ്ങൾക്കിടയിലുള്ള എല്ലാവിധ ടെൻഷനുകളും സമ്മർദ്ദങ്ങളും നിങ്ങൾ അത് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രം കിടക്കുക.
Don't leave it there.
അവിടെ തന്നെ നിങ്ങൾ അത് ഇട്ടിട്ട് പോകരുത്.
It's just like after you use the toilet, you pour some water, right? And throw, wash it all off.
നിങ്ങൾ നിങ്ങൾ മറമുറിയിൽ നിങ്ങൾ കക്കൂസിൽ പോയാൽ അവിടെ നിങ്ങൾ വെള്ളമൊഴിച്ച് അത് ഫ്ലഷ് ചെയ്ത് കളയാറില്ലേ?
When do you do it? Only in the evening or immediately after you finish?
നിങ്ങൾ പോയ ഉടനെ വെള്ളം ഒഴിക്കാറുണ്ടോ അതോ വൈകുന്നേരം രാത്രിയാണോ അത് ഒഴിക്കാനായിട്ട് കാത്തിരിക്കുക?
Babies may not do it and they just ignore, little children just ignore it.
കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യില്ലായിരിക്കും, അവര് കക്കൂസിൽ പോയി അത് മറന്നു പോയേക്കാം.
Grown up people wash it off immediately.
പക്ഷേ മുതിർന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ഉടനെ തന്നെ വെള്ളമൊഴിച്ച് അത് വൃത്തിയാക്കുന്നു.
The tension between a husband and wife is exactly like that. It is worse than that.
ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ഇപ്രകാരമുള്ള ഒരു ടെൻഷൻ, ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ഇതിലും മോശമായ ഒരു കാര്യമാണ്.
യു മസ്റ്റ് പുൾ ദ ഫ്ലഷ് ഇമീഡിയറ്റ്ലി.
ഉടനെ തന്നെ അവിടെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കണം.
ടേക്ക് ഇറ്റ് സീരിയസ്ലി.
ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ എടുക്കുക.
മോസ്റ്റ് ഓഫ് അസ് കീപ് അവർ ടോയ്ലറ്റ് മോർ ക്ലീൻ ദൻ അവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്.
ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും അധികമായിട്ട് നിങ്ങളുടെ ഭവനത്തിലെ കക്കൂസാണ് നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാറുള്ളത്.
That's a sad testimony.
അതൊരു ദുഃഖകരമായ സാക്ഷ്യമാണ്.
That is why in God's eyes many Christian homes are stinking.
അതുകൊണ്ടാണ് അനേക ക്രിസ്തീയ ഭവനങ്ങളും ദൈവത്തിന്റെ കൺമുമ്പിൽ ദൈവത്തിന് മുമ്പാകെ അത് ദുർഗന്ധം വമിക്കുന്നതാണ്.
You don't like to go into a home which is stinking.
ദുർഗന്ധം വമിക്കുന്ന ഒരു വീട്ടിലേക്ക് പോകുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല.
Especially if something is stinking like a toilet.
അവിടെ
which is not washed.
അവിടെ വൃത്തിഹീനമായ ഒരു കക്കൂസിൽ നിന്നുമുള്ള ഒരു നാറ്റം വമിക്കുന്ന അതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് പോകുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്.
Don't let the sun set on your anger.
നിങ്ങളുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്.
Apologize, set it right.
ഉടനെ തന്നെ നിങ്ങൾ ക്ഷമ ചോദിക്കുക, നിരപ്പ് പ്രാപിക്കുക.
As I said, sunset is the outer time limit God has given.
സൂര്യാസ്തമനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ സമയം ദൈവം തന്നിരിക്കുന്ന സമയത്തിന്റെ പരിധി അതാണ്.
The best is if you pull the flush immediately and clean it out at once.
എന്നാൽ അതിലും നല്ലത്, ഏറ്റവും നല്ലത്, ഉടനെ തന്നെ നിങ്ങൾ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക.
But if you are a dirty type of person, at least pull the flush by sunset.
എന്നാൽ നിങ്ങൾ കുറച്ച് അത്രത്തോളം വൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ സൂര്യാസ്തമനത്തിന് മുമ്പെങ്കിലും നിങ്ങൾ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക.
Isn't that good advice?
അതൊരു നല്ല ഉപദേശമല്ലേ?
For a healthy house.
ഒരു നല്ല വീട്ടിലുള്ള നല്ലൊരു ഉപദേശമല്ലേ അത്?
I tell you, this is so important. We put all these fresheners and all in the toilet so that there's a good smell. It's much more important to have a good smell in your marriage.
നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിലെ ഈ ടോയ്ലറ്റ്സിലും കക്കൂസിലും ഒക്കെ അവിടെ എയർ ഫ്രഷനറും നല്ല സുഗന്ധമുണ്ടാകാനുള്ള കുപ്പിയൊക്കെ നിങ്ങൾ വെക്കാറുണ്ട്. അതിലും എത്രയോ പ്രധാനമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ സൗരഭ്യം പുറത്തു വരണം എന്നുള്ളത്.
We must value our marriage because it is a testimony to the devil as to the relationship between Christ and the church.
ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഒരു സാക്ഷ്യം പിശാചിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് ഒരു കുടുംബം.
Remember the very first marriage that God instituted, the next verse it says the devil came.
ദൈവം ആദ്യത്തെ കുടുംബം ഉണ്ടാക്കിയ ശേഷം നമ്മൾ അവിടെ വായിക്കുന്നത് പിശാച് അവിടെ കടന്നു വന്നു എന്നുള്ളതാണ്.
Immediately.
ഉടനെ തന്നെ.
That's written in the beginning of the Bible.
ബൈബിളിന്റെ ആരംഭതാളുകളിൽ നാം അത് വായിക്കുന്നു.
And he not only separated them from God, he separated them from each other.
അവരെ ദൈവത്തിൽ നിന്ന് മാത്രമല്ല അന്യോന്യമുള്ള അവരുടെ ബന്ധത്തിൽ നിന്നും പിശാചിന് വേർതിരിക്കുവാനായിട്ട് കഴിയും.
From the moment that you are married, the devil will come to try and bring a separation.
അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരായ ഉടനെ തന്നെ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്രകാരമുള്ള ഒരു ഒരു വേർപിരിവ് കൊണ്ടുവരുവാനായിട്ട് പിശാച് ശ്രമിക്കും.
So we must preserve that.
എന്നാൽ അത് നിങ്ങൾ ഉടനെ തന്നെ അവിടെ നിരപ്പ് പ്രാപിക്കണം.
That's most important.
അതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട. And it is so easy.
അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
Just acknowledge your sin.
നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുക, അത്രയേ ഉള്ളൂ.
There may be 90% of the fault in the other person.
മറ്റേ വ്യക്തിയുടെ ഭാഗത്ത് 90% തെറ്റുണ്ടായിരിക്കാം.
Don't concentrate on that. Concentrate on the 10% fault in yourself.
ആ മറ്റേ വ്യക്തിയുടെ 90% തെറ്റിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ 10% തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുക.
See, one of the things that we should be doing in our marriage, which we don't do enough.
നാം നമ്മുടെ കുടുംബജീവിതത്തിൽ സാധാരണയായിട്ട് നാം ചെയ്യേണ്ടത്, എന്നാൽ നാം ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്തു വരാത്ത ഒരു കാര്യം ഇതാണ്.
It's something that the Bible says we must do every day.
വേദപുസ്തകത്തിൽ പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം.
In our relationship with God, Jesus told us to take up the cross every day.
ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്, കർത്താവ് പറഞ്ഞത്, അനുദിനം നമ്മുടെ കുരിശെടുക്കണം എന്ന് പറയുന്നു.
And in relationship with one another,
അന്യോന്യമുള്ള ബന്ധത്തിൽ
not only in marriage but also in the church
വിവാഹ ബന്ധത്തിൽ മാത്രമല്ല സഭയിലും
Hebrews 3 and verse 13
എബ്രായ ലേഖനം 3 അധ്യായം 13 വാക്യം
Please turn to Hebrews chapter 3 verse 13
എബ്രായ ലേഖനം 3 അധ്യായം 13 വാക്യം
Encourage one another every day as long as it is called today otherwise you can be hardened through the deceitfulness of sin
പാപത്തിന്റെ ചതിയാൽ കടിഞ്ഞപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ
See what we read in Ephesians 4 is the negative side if there is a tension clear it immediately before the day is over
നാം എഫേസ്യ ലേഖനത്തിൽ വായിച്ചത് കുടുംബജീവിതത്തിൽ നാം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നാം അത് ശരിയാക്കണം എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ഒരു കാര്യമാണ് നാം
ദിസ് ഈസ് ദ പോസിറ്റീവ് സൈഡ്
എന്നാൽ ഇത് ക്രിയാത്മകമായ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതാണ്
വേർ വി ഷുഡ് സേ സംതിങ് എൻകറേജിംഗ്
നാം നമ്മുടെ പങ്കാളിയെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം നാം പറയണം
there is a difference between saying something that encourages people and flattering is not what I'm talking about
yan ivide aalukalku mugasthuthi parayna karyathe kurichu alla parayunnu
flattery is a sin
nam verade mugasthuthi parayna oru paavamaanu
to tell someone who is not good looking you are very good looking that is a lie
kaanan kollatha oru vyaktiyodu nee valare kaanan valare kollam ennu parayna oru kallathiramaanu
but if you tell your wife you're very good looking to me that's good
എന്നെ നിങ്ങൾ ഭാര്യയോട് പറയുന്നു എന്നെ സംബന്ധിച്ചോളം നീ വളരെ സുന്ദരിയാണ്
she should be in your eyes
നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് സുന്ദരിയായിരിക്കണം
do you know that one of the titles the bible gives
bible
to your wife
bible ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു പട്ടം എന്താണ് ഒരു തലപ്പ് എന്താണെന്ന് അറിയാമോ
I'll show you
ഞാൻ നിങ്ങളെ കാണിക്കട്ടെ
all of you should learn to call your wife by this I mean not to call but this should be how you look at your wife
ningal ningalde bhariye inganeyanu ningal kaanendathu
Ezekiel 24
Ezekiel 24th adhyayam
Ezekiel's wife was going to die that day and God gave him a warning
Ezekielinte bhariya annu marikkuvan pogiyayirunnu appo devam Ezekielinu oru munnarippu nalgi
God told Ezekiel today your wife will die
ഇന്ന് നിന്റെ ഭാര്യ മരിക്കുമെന്ന് എഹെസ്കേലിനോട് ദൈവം പറഞ്ഞു
ബട്ട് നോട്ടീസ് ഹൗ ഹി ടോൾഡ് ഹിം
എന്നാൽ ദൈവം എങ്ങനെയാണ് എഹെസ്കേലിനോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക
എസീക്കിയേൽ 24 വേഴ്സ് 16
എഹെസ്കേൽ 24 അധ്യായത്തിന്റെ 16 വാക്യം
സൺ ഓഫ് മാൻ ഐ എം ഗോയിംഗ് ടു ടേക്ക് അവേ ഫ്രം യു ദ ഡിസയർ ഓഫ് യുവർ ഐസ് വിത്ത് എ ബ്ലോ
മനുഷ്യപുത്ര ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങളിൽ നിന്ന് എടുത്തു കളയും
ആ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം
എന്തൊരു നല്ല പേരാണ്
ഇറ്റ് സൗണ്ട്സ് ഈവൻ ബെറ്റർ ഇൻ ദ മലയാളം ഡിസയർ ഓഫ് യുവർ ഐസ്
മലയാളത്തിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കണ്ണിന്റെ ആനന്ദം
ഹാവ് യു എവർ കോൾഡ് യുവർ വൈഫ് കണ്ണിന്റെ ആനന്ദം
നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയെ എന്റെ കണ്ണിന്റെ ആനന്ദമായവളെ എന്ന്
വിളിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് ഇൻ ദ ബൈബിൾ
അത് നിങ്ങൾ വേറെ എവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്
See, this man was not a film star or something. He was a prophet.
ഇതൊരു സിനിമാ താരമായിരുന്നില്ല അദ്ദേഹം സിനിമാ താരം സിനിമയിൽ വിളിക്കുന്നത് പോലെ വിളിച്ചതല്ല അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു
Do prophets call their wives by such names?
പ്രവാചകന്മാർ തന്റെ ഭാര്യമാരെ ഇങ്ങനെയുള്ള പേര് വിളിച്ച് വിളിക്കുമോ
You think holy men don't talk like that?
നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധരായ ആളുകൾ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല
ഇത് ഹോളി പ്രോഫിറ്റ്
ഇത് വിശുദ്ധനായ ഒരു പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിക്കുന്നത് എന്റെ കണ്ണിന്റെ ആനന്ദമായ
വിളിച്ച്
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം എഹെസ്കേലിനോട് ഒരു കള്ളം പറഞ്ഞതാണെന്ന്
വാസ് എസീക്കേൽസ് വൈഫ് റിയലി ദ ഡിസയർ ഓഫ് ഹിസ് ഐസ്
എഹെസ്കേലിനെ സംബന്ധിച്ചോളം എഹെസ്കേലിന്റെ കണ്ണിന്റെ ആനന്ദമായിരുന്നോ തന്റെ ഭാര്യ
Otherwise this is meaningless
allekil ad angane ayirunnillengil devam alle ingane paranjathu allekil devam ingane parayillayirunnu
if somebody who works with you in your office is the desire of your eyes then the lord will tell you that's the one who is the desire of your eyes
ningalde joli sthalathulla oru vyaktiyana ningalde kanninte aanandamengil devam parayumbo devam parayum aa joli sthalathulla aa vyakti aanu ninte kanninte aanandam
he's not talking about Ezekiel's neighbor or anything here he's talking about his own wife
Ezekielinte ayilbakathulla aalinekurichu vere aarekurichu alla devam parayunnu thante sondam bhariye kurichu
even if you are 100 years old,
നിങ്ങൾക്ക് 100 വയസ്സുള്ള ആളാകുമ്പോഴും
your wife must be the desire of your eyes.
നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദം നിങ്ങളുടെ ഭാര്യയായിരിക്കണം.
You know, it all depends on how you look at your wife.
നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എങ്ങനെ നോക്കുന്നു എന്നുള്ളതിൽ ആശ്രയിച്ചാണ് ഈ കാര്യം.
The more spiritual you become, the more you learn to look at people the way God looks at them.
നിങ്ങൾ കൂടുതൽ ആത്മീയരാകും തോറും ദൈവം ആളുകളെ കാണുന്നത് പോലെ അവരെ കാണുവാനായിട്ട് നിങ്ങൾ അഭ്യസിക്കും.
Man looks on the outward appearance, God looks at the heart.
മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു.
And if you look at the heart of your wife, that is where you appreciate beauty.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തെയാണ് അന്തരംഗത്തെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൗന്ദര്യത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയും.
And if she is not yet a spiritual person,
എന്നാൽ നിങ്ങളുടെ ഭാര്യ ഒരു ആത്മീയയായിട്ട് മാറിയിട്ടുള്ള ഒരു സഹോദരി അല്ല എങ്കിൽ,
there is a great verse in Romans where it says that God calls the things that are not as though they are.
റോമലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഉള്ളതിനെ
what is not yet taken place he talks about it as if it is already there.
ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ദൈവം വിളിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്.
Like you know, God called Abraham father of a multitude when he was not even one child.
ഇബ്രാഹിമിനെ ഒരു കുഞ്ഞു പോലും ഇല്ലാതിരുന്ന സമയത്ത് ജാതികളുടെ ബഹുജാതികളുടെ പിതാവ് എന്ന് ഇബ്രാഹിമിനെ വിളിച്ചതുപോലെ.
So we must have faith that God can still do a work in your wife or in your husband and make the person beautiful in his eyes.
നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആത്മീയ ജീവിതത്തിൽ മുന്നേറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ കണ്ടുകൊണ്ട് ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക.
And do what God does.
ദൈവം ചെയ്തത് തന്നെ നിങ്ങൾ ചെയ്യുക.
The verse I quoted is Romans 4:17.
റോമലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ.
That's a great thing.
അതൊരു വളരെ വലിയ കാര്യമാണ്.
To believe that your wife or your husband will become spiritual.
നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ ആത്മീയനായി തീരും, ആത്മീയയായി തീരും എന്ന് വിശ്വസിക്കുന്നത്.
It doesn't exist right now, but you speak in faith that it will happen.
ഇപ്പോൾ അങ്ങനെയല്ല, പക്ഷെ വിശ്വാസത്തിൽ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറയുന്നു.
There's great opportunity for all of us to encourage one another.
അതുകൊണ്ട് അന്യോന്യം ഉത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് വളരെയധികം സാധ്യതകളുണ്ട്.
See, just like you, in the world, they are experts at criticizing their husbands and wives.
ഈ ലോകത്തിലെ ആളുകൾ തന്റെ ഭാര്യയോ ഭർത്താവിനെയോ കുറ്റപ്പെടുത്തുന്നതിന് വളരെ സമർത്ഥമുള്ളവരാണ്.
They are great experts.
അതിൽ വളരെ കഴിവുള്ളവരാണ്.
We were all belonging to that group, that club, once upon a time.
ഒരു കാലത്ത് നാമും അപ്രകാരം ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
But the Lord has delivered us from that darkness and brought us to light.
ആ ഒരു ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു.
And brought us to the place where we speak positive words of encouragement.
ഇപ്പോൾ ഈ വെളിച്ചത്തിൽ നാം ഉത്സാഹിപ്പിക്കുന്ന ക്രിയാത്മകമായ വാക്കുകൾ
സംസാരിക്കും.
ഞാനൊരു കാര്യം കൂടെ പറയട്ടെ.
I'll let my wife say a few words.
അതിനെ തുടർന്ന് എന്റെ ഭാര്യ ചില വാക്കുകൾ
പറയട്ടെ. We must not expect your partner to be like yourself.
നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പോലെ ആകണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്.
God has made man and woman different.
പുരുഷനെയും സ്ത്രീയെയും ദൈവം വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചത്.
Just like these two hands, they're completely opposite.
ഈ രണ്ട് കരങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്.
On one side the thumb is here and the other side the thumb is the other way. You look at me.
ഇവിടെ നിങ്ങൾ നോക്കുക, ഈ വലത്തെ കൈയുടെ കരത്തിന്റെ തള്ളവിരൽ ഇവിടെയാണ്, ഇടത്തെ കൈയുടേത് ഇവിടെയാണ്.
Opposite, completely opposite.
ഇത് രണ്ടും അതിന്റെ കണ്ണാടിയിൽ കാണുന്ന പോലെ രണ്ടും ഓപ്പോസിറ്റ് ആണ്.
And that's why when you put them together they look so beautiful.
അതുകൊണ്ടാണ് ഈ രണ്ട് കരങ്ങളും ചേർത്ത് വെക്കുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും.
So husband and wife can be like that.
അതുകൊണ്ട് ഭർത്താവും ഭാര്യയും അപ്രകാരമായിരിക്കാം.
Don't try to change her or change him to be like you.
അതുകൊണ്ട് നിങ്ങളെ പോലെ മാറുവാനായിട്ട് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങൾ
നിർബന്ധിക്കരുത്.
ദൈവം അപ്രകാരം വ്യത്യസ്തരായി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ ആ രീതിയിൽ ഒരു ഐക്യമുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ്.
See, for example, God has made women a weaker vessel.
ദൈവം ഭാര്യമാരെ ബലഹീന പാത്രങ്ങളായിട്ടാണ്.
The Bible says that and says husband must understand that.
വേദോസ്തുത്തിൽ അങ്ങനെ പറയുന്നല്ലോ, ഭർത്താക്കന്മാർ ഭാര്യമാരെ അവരെ ബലഹീന പാത്രങ്ങളെന്ന് കരുതി അവർക്ക് അവരെ മനസ്സിലാക്കണം.
1 പത്രോസ് 3:7 Man must understand that his wife is a weaker vessel.
ഇവിടെ ആ പുരുഷൻ തന്റെ ഭാര്യ അവളൊരു ബലഹീന പാത്രമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് നമ്മൾ അവിടെ
and must live like that recognizing it
അപ്രകാരം സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവൾക്ക് ബഹുമാനം കൊടുക്കണം
and says if you don't understand that
നിനക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ
and you don't live with her like that
നിങ്ങൾ നീ അങ്ങനെ വിവേകത്തോടെ ഭാര്യയോട് വസിക്കുന്നില്ലെങ്കിൽ
when you pray god will not hear you that's what it says here
അവിടെ പറയുന്നത് ആ ഏഴാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും
prayers of many men that god does not hear because they don't live in their wife in an understanding way
പല ഭർത്താക്കന്മാരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല കാരണം അവർ ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടെ വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം
That's why a woman cries more easily than a man.
അതുകൊണ്ടാണ് ബലഹീന പാത്രമായതുകൊണ്ടാണ് ഒരു പുരുഷനെക്കാട്ടിലും കൂടുതൽ ഒരു സ്ത്രീ കരയുന്നത്.
It's not because a man is more spiritual, it's because a woman is a weaker vessel. God has made her like that.
പുരുഷൻ കൂടുതൽ കരയാത്തത് അവൻ ആത്മീയനായതുകൊണ്ടല്ല. സ്ത്രീ ഒരു ബലഹീന പാത്രമാണ്. ദൈവം അങ്ങനെയാണ് ദൈവം അവളെ സൃഷ്ടിച്ചത്.
And that's why she is more disturbed about small things that little money is lost or something is broken.
അതുകൊണ്ടാണ് ഭാര്യ ഒരു ചെറിയ കാര്യം പൊട്ടിയാലോ അല്ലെങ്കിൽ ഇച്ചിരി പൈസ നഷ്ടപ്പെട്ടാലോ ഒക്കെ ഭാര്യയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാകും
why you paid 50 paisa more for that cabbage you bought and think these are why is worried about all this
അല്ലെങ്കിൽ വാങ്ങിയ കാബേജിന് എന്തിനാ ഒരു 50 പൈസ കൂടുതൽ കൊടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും
husband is not bothered what does it matter if 1 or 2 rupees more you paid there it's not so serious
ഭർത്താവ് അതിനെക്കുറിച്ച് ചിലപ്പോൾ അതൊന്നും രണ്ടോ രൂപ കൂടുതൽ കൊടുത്താൽ എന്താ അതിനെക്കുറിച്ച് എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്
not because he is more spiritual
അത് ഭർത്താവ് കൂടുതൽ ആത്മീയനായതുകൊണ്ടല്ല
because a woman is made of more sensitive to these things
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സെൻസിറ്റീവുള്ളവളായിട്ടാണ് ഭാര്യയെ ദൈവം
സൃഷ്ടിച്ചത് the reason is because that only that way she can be a good mother to the children
തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മാതാവാണെങ്കിൽ ഇപ്രകാരമുള്ള സംവേദനക്ഷമതയും സ്പർശതയും ഒരു സ്ത്രീക്ക് ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട്
that's why when a small baby cries
അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കരയുമ്പോൾ
ഫാദർ ഡസന്റ് ഹാവ് എ ക്ലൂ വാട്ട് ഇസ് ദി റീസൺ ഫോർ ദിസ്
ഭർത്താവ് അവിടെ നിന്ന് തലചൊറിയുകയാണ് എന്താ ഈ കുഞ്ഞ് കരയുന്നത്
മദർ നോസ് ഇമീഡിയറ്റ്ലി
അമ്മയ്ക്ക് ഉടനെ അറിയാം എന്തിനാ കരയുന്നത്
ഇസ് ഇറ്റ് ബിക്കോസ് ഷീ ഈസ് ക്ലെവറർ
അമ്മയ്ക്ക് കൂടുതൽ ബുദ്ധിയുള്ളതുകൊണ്ടാണോ കുഞ്ഞ് എന്തിനാ കരയുന്നത് മനസ്സിലാക്കുന്നത്
മേ ബി എ പി എച്ച് ഡി ബട്ട് ഹി കാനോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദി ചൈൽഡ് ഇസ് ക്രൈയിങ്
ഭർത്താവിന് പി എച്ച് ഡി ഉണ്ടായിരിക്കും പക്ഷേ കുഞ്ഞ് എന്തിനാ കരയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നത്
ഗോഡ് ഹാസ് മെയ്ഡ് ദ വുമൻ സെൻസിറ്റീവ് ടു ദാറ്റ്
എന്നാൽ തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ എന്തിനാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സ്പർശ്യത ഈ മാതാവിന് ദൈവം നൽകിയിട്ടുണ്ട്
ബിക്കോസ് ദ മദർ ഹാസ് ടു ബി ലൈക് ദാറ്റ്
ഒരു മാതാവ് ഇപ്രകാരമുള്ളവളായിരിക്കില്ല
വുമൻ ഈസ് മേഡ് സെൻസിറ്റീവ് ഇൻ സോ മെനി ഏരിയസ്
അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇപ്രകാരം ഒരു സ്പർശ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു സ്ത്രീയെ
ദാറ്റ്സ് വൈ ഷീ ഈസ് ക്രൈസ് മോർ ഈസിലി
അതുകൊണ്ടാണ് സ്ത്രീ പെട്ടെന്ന്
കരയുന്നത് സ്മോൾ തിങ്സ് വിൽ ഡിസ്റ്റർബ് ഹർ
അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ അവളെ വേവലാതിപ്പെടുന്നു
ലിറ്റിൽ ലോസ് ഓർ ലിറ്റിൽ ബ്രേക്കേജ്
അല്ലെങ്കിൽ ചെറിയ നഷ്ടം ചെറിയ കാര്യങ്ങൾ ഉടയുന്നു
എ മാൻ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്
അതുകൊണ്ട് ഒരു പുരുഷൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം
ആൻഡ് നോട്ട് ഇൻവേർഡ്ലി ഡിസ്പൈസ് ഹർ
അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉടനെ ആന്തരികമായിട്ട് അവളെ പുച്ഛത്തോടുകൂടെ വീക്ഷിക്കരുത്
ദെൻ യുവർ പ്രേയേഴ്സ് വിൽ നോട്ട് ബി ഹേർഡ്
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല
ഓർ എ വുമൻ കൻ ഓൾസോ ഡിസ്പൈസ് എ മാൻ
അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനെ പുച്ഛത്തോടെ വീക്ഷിക്കാനായിട്ട് കഴിയും
എ വുമൻ കൻ ഡിസ്പൈസ് എ മാൻ ലൈക് ദിസ്
ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇപ്രകാരം പുച്ഛത്തോടെ സംസാരിക്കുവാനായിട്ട് കഴിയും
വൈ ഡസ് മൈ ഹസ്ബൻഡ് ഓൾവേസ് വാണ്ട് ടു ഹാവ് സെക്സ് വിത്ത് മീ
എന്തിനാണ് എപ്പോഴും ഈ ഭർത്താവിന് എന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ താല്പര്യം
ഐ എം നോട്ട് സോ ഇൻട്രസ്റ്റഡ് ഫോർ മീ വൺസ് എ ഇയർ ഈസ് എനഫ്
എനിക്ക് അതിന് താല്പര്യമൊന്നുമില്ല എനിക്ക് വർഷത്തിൽ ഒരിക്കൽ മതിയല്ലോ
ഐ ടെൽ യു വൈ ബിക്കോസ് ഹി ഈസ് എ മാൻ
എന്തിനാന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ അദ്ദേഹം ഒരു പുരുഷനാണ് അതുകൊണ്ടാണ്
ഇറ്റ്സ് ഗോഡ് ഹു മെയ്ഡ് ഹിം ലൈക് ദാറ്റ്
ദൈവമാണ് അദ്ദേഹത്തെ അങ്ങനെ സൃഷ്ടിച്ചത്
ആൻഡ് യു ആർ കംപ്ലൈനിങ് അഗൈൻസ്റ്റ് ഗോഡ്
നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് എതിരായിട്ട് ചോദ്യം ചെയ്യുകയാണ്
ഹിസ് ഗോഡ് ഹാസ് മെയ്ഡ് ആനിമൽസ് ലൈക് ദാറ്റ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ലൈക് ദാറ്റ് ദാറ്റ് ഈസ് ഹിസ് ചോയ്സ് ദാറ്റ് ഈസ് ഹിസ് വേ ഓഫ് ക്രിയേഷൻ
ദൈവം സൃഷ്ടിച്ചത് മൃഗങ്ങളെ മനുഷ്യനെ എല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ദൈവം സൃഷ്ടിച്ചു
മെയ്ൽ ഹാസ് ഗോട്ട് എ സ്ട്രോങ് സെക്സ് ഡ്രൈവ്
എല്ലാ വർഗത്തിലും മെയിൽ ആൺവർഗത്തിന് കൂടുതൽ ഒരു ലൈംഗിക തൃഷ്ണയുണ്ട്
ദാറ്റ് ഈസ് ഗോഡ്സ് വിസ്ഡം
അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്
വെൻ യു ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ ക്വസ്റ്റ്യനിങ് ഗോഡ്
നിങ്ങൾ അത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്
യു ആർ സെയിങ് വൈ ഡിഡ് യു മേക്ക് മൈ ഹസ്ബൻഡ് ലൈക്ക് എ വുമൻ
നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് എന്റെ ഭർത്താവിനെ നിങ്ങൾ ഒരു സ്ത്രീയെ പോലെ എന്താണ് ദൈവമേ അങ്ങ് സൃഷ്ടിക്കാഞ്ഞത് എന്നാണ്
God has made man and woman different.
ദൈവം പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
And it's very important for each to understand the other person.
അതുകൊണ്ട് പുരുഷനും സ്ത്രീയും അന്യോന്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്.
It's one of the biggest mistakes to think that the other person should be like you.
മറ്റ് നിങ്ങളെ പോലെ ആയിരിക്കണം, എന്റെ പങ്കാളി എന്നെ പോലെ ആയിരിക്കണം എന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ പോഷത്വം.
ഓക്കെ,
I praise and thank God for the wonderful gospel he has given us.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഇത്ര ഉത്തമമായ സുവിശേഷത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും.
Because when we want to follow the Lord Jesus Christ and we know that we have to take up the cross and follow him,
നാം നമ്മുടെ കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം എന്നുള്ള ആ സത്യം മനസ്സിലാക്കുമ്പോൾ,
that is the best news for us as wives especially.
ഭാര്യമാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം അത് ഏറ്റവും നല്ല ഒരു സദ്വാർത്തയാണ്.
That is the secret of a happy and godly home.
നമ്മുടെ സന്തോഷകരമായ ഒരു സന്തോഷമുള്ള കുടുംബത്തിന്റെ രഹസ്യം അതാണ്.
Lot of women like to read books on psychology, how to have a happy home.
പല സ്ത്രീകളും എങ്ങനെയാണ് ഒരു സന്തുഷ്ട കുടുംബം പടുത്തുയർത്തേണ്ടത് എന്ന് സൈക്കോളജി പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്.
And so many secrets of a happy married life.
ഒരു സന്തോഷമുള്ള കുടുംബജീവിതത്തിന്റെ രഹസ്യങ്ങൾ എന്നുള്ള പുസ്തകങ്ങൾ വായിക്കാറുണ്ട്.
But here we today we heard about the secret, that mystery which is revealed to us.
എന്നാൽ ഇവിടെ ഇന്ന് നാം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ഒരു രഹസ്യത്തെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി.
And I praise and thank God with all my heart for that mystery.
ഞാൻ അതുകൊണ്ട് ദൈവത്തെ വളരെ ഹൃദയംഗമായി ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ആ ഒരു മർമ്മത്തിനായി.
And God has revealed it so clearly to us.
നമുക്കത് വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുക.
The first marriage was a failure in one sense.
ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ വിവാഹം ഒരു പരാജയമായിരുന്നു.
Because Eve made some mistakes in her life.
ഹവ്വ തന്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കാരണം.
First of all, she listened to the devil.
ഒന്നാമതായിട്ട് പിശാചിനോട് പിശാച് പറയുന്നത് അവൾ കേട്ടു.
She didn't consult her husband.
തന്റെ ഭർത്താവിനോട് പോയി ആലോചന ചോദിച്ചില്ല.
She didn't have fellowship with her husband.
തന്റെ ഭർത്താവിനോട് അവൾക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല.
And she took some decision herself.
സ്വയമായി ഭർത്താവിനോട് ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ എടുത്തു.
And in one sense she took the leadership of the house.
ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ നേതൃത്വം അവൾ ഏറ്റെടുത്തു.
She took the decision to take the fruit and made her husband and the whole family suffer.
ആ ഫലം പറിക്കുവാനും കഴിക്കുവാനും അങ്ങനെ അതിലൂടെ തന്റെ ഭർത്താവും കുടുംബവും ആ രീതിയിൽ കഷ്ടപ്പെടുന്നതിനുള്ള തീരുമാനം അവളാണ് എടുത്തത്.
And the whole family was punished.
തന്മൂലം ആ കുടുംബം മുഴുവനും ശിക്ഷാർഹരായി.
And her oldest son murdered the second son.
അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് അവളുടെ മൂത്ത മകൻ രണ്ടാമത്തെ മകനെ കൊലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു.
So we see what a great mistake Eve made in her life.
അതുകൊണ്ട് ഹവ്വ തന്റെ ജീവിതത്തിൽ ചെയ്ത ഈ തെറ്റ് എത്ര വലിയതാണ് എന്ന് നാം കാണുക.
And we all wives have got that same blood in us.
നമ്മിൽ ഭാര്യമാരായ നമ്മിൽ ആ അതേ രക്തം തന്നെയാണുള്ളത്.
The Satan is so close to make and clever and cunning that he can make our homes a mess.
പിശാച് ഇന്നും തന്ത്രശാലിയായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കുടുംബത്തെയും ഇപ്രകാരം ഒരു അതിനെയും തകിടം മറിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്.
But praise God for Jesus Christ.
എന്നാൽ യേശുക്രിസ്തുവിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം.
Because he came to this world and showed the secret of success.
യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് വിജയകരമായ ഒരു ജീവിതത്തിന്റെ രഹസ്യം അവൻ നമ്മോട് പങ്കുവച്ചു.
Because he submitted to the Father and he tells us we too can submit to our husband.
തന്റെ പിതാവിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തിയ ശേഷം യേശുക്രിസ്തു പറയുന്നു നമുക്കും അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാനായിട്ട് കഴിയും.
And we say how can we submit, it's so difficult to submit.
ഞാൻ പറയുന്നു നമുക്ക് എങ്ങനെയാണ് കീഴ്പ്പെടുക, അത് വളരെ പ്രയാസമുള്ള കാര്യമാണല്ലോ.
Then Jesus says, see, just look what I have done, you do the same thing.
അപ്പോൾ യേശുക്രിസ്തു നമ്മോട് പറയും ഞാൻ ചെയ്ത കാര്യം നീ നോക്കുക, ഞാൻ പിതാവിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു അതുപോലെ നീയും ചെയ്യുക.
I am not asking you to do something very difficult.
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യുവാനല്ല ഞാൻ നിന്നോട് പറയുന്നത്.
I did it and I'll help you to do it.
ഞാനത് ചെയ്തു, അത് ചെയ്യുവാനായിട്ട് നിന്നെ സഹായിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്.
Praise and thank God for the wonderful gospel.
ഈ ഒരു വളരെ ഉത്തമമായ ഈ സുവിശേഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
So whether God has given us a godly husband or not a godly husband.
അതുകൊണ്ട് നമുക്ക് ഒരു ദൈവഭക്തനായ ഭർത്താവാണോ ലഭിച്ചത്, ദൈവഭക്തനല്ലയോ.
whoever it is, he will give us the grace to submit because Jesus himself went that way.
അത് എങ്ങനെയുള്ള സാഹചര്യം ആയിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ അവിടെ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമ്മെ സഹായിക്കുവാനായിട്ട് യേശുക്രിസ്തുവിന് കഴിയും. കാരണം യേശുക്രിസ്തുവും ആ വഴിയെ പോയവനാണ്.
ബിക്കോസ് അവർ സ്ട്രെങ്ത് ഇസ് നോട്ട് ഫ്രം അവർ സിറ്റുവേഷൻ ബട്ട് ഫ്രം ദ ലോർഡ് ഹിംസെൽഫ്.
നമുക്ക് ലഭിക്കുന്ന ശക്തി അത് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നല്ല, നമ്മിൽ നിന്ന് തന്നെയല്ല, അത് ദൈവത്തിൽ നിന്നാണ്, കർത്താവിൽ നിന്നാണ് ആ ശക്തി നമുക്ക് ലഭിക്കുന്നത്.
ആൻഡ് ഹി വിൽ ഗിവ് അസ് ഗ്രേസ് ടു ഡു ഹിസ് വിൽ.
അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ആ കൃപ അവൻ നമുക്ക് നൽകും.
And when we read today we read the verse about in Titus 2 about a wife, how a wife should be.
ഇവിടെ നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നും ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്നുള്ള ചില വാക്യങ്ങൾ നാം വായിച്ചല്ലോ.
One step which I feel which we all can do is to speak respectfully to all people.
നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന ഒരു നല്ല പാഠം എല്ലാവരോടും ബഹുമാന പുരസ്സരം സംസാരിക്കുക എന്നുള്ളതാണ്.
If I speak respectfully to my husband, my children will learn to speak respectfully.
ഞാൻ എന്റെ ഭർത്താവിനോട് ബഹുമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളും അത് കണ്ട് അവരും ബഹുമാനത്തോടെ സംസാരിക്കുവാൻ അഭ്യസിക്കും.
Now after many years of marriage it may not be true in some of our lives, in some situations.
ചില സാഹചര്യങ്ങളിൽ അനേക വർഷങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞ ശേഷം ചില കുടുംബങ്ങളിൽ അവരെ ചില ഭാര്യമാരെ സംബന്ധിച്ചോളം ഇപ്രകാരം ബഹുമാന പുരസ്സരം സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം.
We can remind ourselves that God word says that we should talk respectfully.
എന്നാൽ നമുക്ക് നമ്മെ തന്നെ ഓർപ്പിക്കാം, ദൈവവചനം അപ്രകാരം ബഹുമാനത്തോടെ സംസാരിക്കുവാനായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു.
And to be content to be a worker at home, to be content to be a mother and take care of the family and take it like a privilege God has given us.
ഭവനത്തിലായി കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നത്, ഈ കാര്യങ്ങളിലെല്ലാം ഒരു തൃപ്തിയോടെ അതിനെ തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനെ ഒരു ഒരു പ്രിവിലേജ് ആയിട്ട് അതിനെ ഒരു ഒരു നല്ല കാര്യമായിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം.
Nowadays many girls have studied and they got a profession.
ഇന്ന് പല സഹോദരിമാരും സ്ത്രീകളും യുവതികൾ അവരെ പഠിച്ച് അവർക്കൊരു ജോലിയുണ്ട്.
And they get married and we half of our mind may be thinking about our profession and our love may be for the profession.
വിവാഹത്തിന് ശേഷം അവരുടെ പകുതി സമയങ്ങളിൽ അവർ വിവാഹ ജോലിയെക്കുറിച്ചും ജോലിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സും അവരുടെ സ്നേഹവും.
But then we can say, Lord, what your will is that I should now focus my mind on my home and my children and my husband.
അപ്പോൾ നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയണം, ദൈവമേ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ഭവനത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ഭർത്താവ് അവരുടെ കാര്യങ്ങളിൽ എന്റെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് അങ്ങ് എന്നെ സഹായിക്കണമേ.
That is the most important thing.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
And take it like a divine calling in our life.
അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദൈവികമായ വിളിയായിട്ട് അതിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയണം.
And God who has called us to be wives will see to it that we have godly homes.
നമ്മെ ഒരു ഭാര്യമാരായിട്ട് വിളിച്ചിരിക്കുന്ന ദൈവം നമുക്ക് ഇപ്രകാരമുള്ള ദൈവിക ഭവനങ്ങൾ ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും.
God, we can trust him for that.
നമുക്ക് ആ കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയും.
Because our confidence is not in our strength but is in God.
നമ്മുടെ ആശ്രയം നമ്മിലല്ല, നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്.
Praise God.
Verse in Ephesians 5 was we read verse 31 and 32.
Ephesians 5 അഞ്ചാം അധ്യായത്തിലെ 31ഉം 32ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചു.
That's how we began.
അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്.
Now we go to verse 33.
നമുക്കിപ്പോൾ 33ാമത്തെ വാക്യത്തിലേക്ക്.
In the conclusion of this section he says, I just want to say two things.
ഇവിടെ ഈ അധ്യായം തീർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയട്ടെ.
The man must love his wife like he loves himself.
ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം.
Treat your wife the way you want her to treat you.
നിങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെ സേവിക്കണം സ്നേഹിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ കരുതുക.
So what we learn from that is What a woman wants primarily is to be absolutely sure that her husband loves her.
ഒരു ഭാര്യയെ സംബന്ധിച്ചോളം അവൾക്ക് ആവശ്യമുള്ളത് അവളെ സംബന്ധിച്ചോളം അവൾക്ക് വളരെ പൂർണ്ണ ഉറപ്പോടെ അവൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു.
He is not interested in anybody else.
മറ്റാരിലും അവന് താല്പര്യമില്ല.
He's only interested in me.
അവൻ എന്നോട് മാത്രമാണ് അവന് താല്പര്യം.
That means not interested in any other woman in the whole world.
ഈ ലോകത്തിൽ മറ്റൊരു സ്ത്രീയോടും അവന് താല്പര്യമില്ല.
It's very important for a woman to know that.
ഒരു ഭാര്യയെ സംബന്ധിച്ചോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്.
They long for it.
വളരെയധികം അവരത് അതിനുവേണ്ടി കാംക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു.
Husband must know that.
ഒരു ഭർത്താവ് അത് അറിഞ്ഞിരിക്കണം.
The wife longs to know that you love her.
ഞാൻ താൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയുവാനായിട്ട് തന്റെ ഭാര്യ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഭർത്താവ് അറിയണം.
വുമൻ ഈസ് ഇൻസെക്യൂർ.
ഒരു ഭാര്യ അവൾക്ക് സുരക്ഷിതത്വം കുറവാണ്. സുരക്ഷിത ബോധം കുറവാണ്.
In the world, women are more insecure than men.
ഈ ലോകത്തിൽ തന്നെ സ്ത്രീകൾ അവരെ കൂടുതൽ സുരക്ഷിതത്വ ബോധം കുറഞ്ഞവരാണ്.
Of course, they must find their security in God. That is the best.
സ്ത്രീകളെ സംബന്ധിച്ചോളം ദൈവത്തിൽ തങ്ങളുടെ സുരക്ഷിതത്വം അവൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
എന്നാൽ
അപ്രകാരം ദൈവത്തിലുള്ള സുരക്ഷിതത്വം കണ്ടെത്തുന്ന ഒരു ജീവിതത്തിലേക്ക് അവൾ വരുന്നതിന് സമയമെടുത്തെന്ന് വരാം.
The husband must make it clear that I really love my wife.
അതുകൊണ്ട് ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ആ കാര്യം തെളിയിച്ചു കൊടുക്കണം, ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു
എന്നുള്ളത്.
ഇവിടെ അവസാന വാക്യത്തിൽ വേദപുസ്തകം അങ്ങനെയാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.
He says to the wife, you know what your husband needs more from you?
അതുപോലെ തന്നെ ഇവിടെ ഭാര്യയോട് പറയുന്നത് ഭാര്യയ്ക്ക് അറിയാമോ നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള കാര്യം എന്താണെന്ന്.
Not primarily that you love him.
നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല,
but it says that you respect him.
നിങ്ങൾ ഭർത്താവിന് ബഹുമാനം കൊടുക്കണം.
So what the man wants from you wives is respect.
ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ബഹുമാനമാണ്.
What the woman wants from you men is love.
എന്നാൽ ഭാര്യ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്.
That's here in this verse, Ephesians 5:33.
ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നമുക്ക് അത്
കാണാം. After writing all these verses from verse 22, he concludes it with one verse.
ഇവിടെ അവസാനം 22-ാം വാക്യം മുതൽ എഴുതി വന്ന് ഇവിടെ അവസാനം 32-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുക.
So it's a very good thing for us to remember this, what scripture says.
ദൈവവചനം പറയുന്ന ഈ കാര്യം നാം ഓർക്കുന്നത് വളരെ നല്ലതാണ്.
That your wife needs to know that you really love her.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയുവാനായിട്ട് ഭാര്യയെ കാംക്ഷിക്കുന്നു.
And don't think that is just something in the cinemas only they talk about that.
അത് സിനിമയിലും ഇങ്ങനെയുള്ള ഇടങ്ങളിലും മാത്രം അവർ സംസാരിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്.
Cinema type of love is not real love.
ഈ സിനിമയിലൊക്കെ കാണുന്ന സ്നേഹം അതൊരു യഥാർത്ഥ സ്നേഹമല്ല.
Real love you see in God's love for us.
യഥാർത്ഥ സ്നേഹം കാണണമെങ്കിൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ നാം കാണണം.
He sacrificed and served and laid down his life for us.
ത്യാഗത്തോടെ തന്റെ ജീവനെ നമുക്കായിട്ട് അവൻ ഏൽപ്പിച്ചു തന്നു.
Jesus didn't sing songs of love to us. That is all cinema type of love.
യേശു ക്രിസ്തു നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് പ്രേമഗാനങ്ങൾ നമ്മോട് ആലപിക്കുകയായിരുന്നില്ല അവൻ ചെയ്തത്. അതൊക്കെ നമ്മൾ സിനിമയിലാണ് കാണുന്നത്.
He sacrificed and served and gave his life for us.
ത്യാഗത്തോടെ നമ്മെ സേവിച്ച് തന്റെ ജീവനെ നമുക്കായിട്ട് ഏൽപ്പിച്ചു.
So that is how we show our love.
അങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തെ നാം കാണിക്കുന്നത്.
മോർ ദൻ വേർഡ്സ് വിത്ത് ആക്ഷൻസ്.
വാക്കുകൾക്കുപരിയായിട്ട് പ്രവർത്തനത്തിലൂടെ.
ദേർ ഈസ് എ പ്ലേസ് ഫോർ വേർഡ്സ് ആൾസോ ആസ് യു റീഡ് ഇൻ ദ സോങ് ഓഫ് സോളമൻ.
സഭാപ്രസംഗിയിൽ നമ്മൾ വായിക്കുന്നത് പോലെ വാക്കുകൾക്കും അവിടെ ആവശ്യമുണ്ട്.
ഐ ബിലീവ് ഓൾ ഓഫ് യു മാരിഡ് പീപ്പിൾ ഷുഡ് റീഡ് ദ സോങ് ഓഫ് സോളമൻ.
ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മളെല്ലാവരും നിങ്ങൾ വിവാഹിതരായ എല്ലാവരും തന്നെ ഉത്തമഗീതം വായിക്കണം.
You see there how God has planned for a husband and wife to express their love for one another.
ഉത്തമഗീതത്തിൽ ഭാര്യയും ഭർത്താവും അന്യോന്യം തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും.
We don't have to do it in the shallow way they do it in the cinemas.
സിനിമയിൽ അവർ ചെയ്യുന്നത് പോലെയുള്ള ഒരു തരം താണ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല.
From our heart we have to express our affection.
എന്നാൽ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ സ്നേഹത്തെ നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്.
And the same way we must speak respectfully. So love and respect are the two things you must bear in mind.
അതുപോലെ നാം അന്യോന്യം ബഹുമാന പുരസ്സരം നാം സംസാരിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കണം, സ്നേഹവും ബഹുമാനവും.
A lot of problems can be solved if we learn to speak respectfully.
ബഹുമാനത്തോടെ സംസാരിക്കാനായിട്ട് നാം അഭ്യസിച്ചാൽ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും.
It's very good to learn it. Sometimes we may slip up and make a mistake. We ask forgiveness.
ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് തെറ്റ് പറ്റിയാൽ നാം ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കുക.
See, if 9 times out of 10 you speak respectfully and once you slipped up, it's not serious.
9 പ്രാവശ്യം 10ൽ 9 പ്രാവശ്യവും നിങ്ങൾ ബഹുമാനത്തോടെ സംസാരിക്കുന്നു, ഒരു പ്രാവശ്യം തെറ്റിപ്പോയാൽ അത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ല.
Confess and set it right.
നിങ്ങളത് ഏറ്റുപറഞ്ഞ് നിങ്ങളത് ഉപേക്ഷിച്ച് നിങ്ങളത്
But always speak disrespectfully, that's bad.
എന്നാൽ നിങ്ങൾ എപ്പോഴും ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്.
You know, when I first came to Kerala and we had these meetings here for married couples.
ഞാൻ ആദ്യം കേരളത്തിൽ വന്ന് ഇങ്ങനെ വിവാഹിതരായ ദമ്പതിമാർക്കുള്ള മീറ്റിംഗിൽ
സംസാരിക്കുന്ന സമയത്ത് many churches they don't have meetings for married couples. In many other churches.
പല സഭകളിലും ഇപ്രകാരം വിവാഹിതർക്ക് വേണ്ടിയുള്ള മീറ്റിംഗുകൾ അന്ന് ഇല്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്.
And I think it's true that they don't arrange married couples meetings in many denominations.
പല സഭകളിലും ഇപ്രകാരം വിവാഹിതർക്ക് വേണ്ടിയുള്ള ദമ്പതിമാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗുകൾ അവർ ക്രമീകരിക്കാറില്ല.
And that's probably because most preachers don't have a good relationship with their wives.
തങ്ങളുടെ സ്വന്തം കുടുംബജീവിതം അത് നല്ല രീതിയിൽ അല്ലാത്തതുകൊണ്ട് പല പ്രസംഗകാരും അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിന് വേണ്ടിയുള്ള മീറ്റിംഗുകൾ അവർ അറേഞ്ച് ചെയ്യാറുമില്ല.
So one of the things I taught then was this.
അപ്പൊ അങ്ങനെ ആ ആരംഭ നാളുകളിൽ ഞാൻ അവരെ പഠിപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു.
You must never call your wife Edi.
നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ എഡി എന്ന് വിളിക്കരുത്.
I say we're going to eliminate that from our churches.
നമ്മുടെ സഭകളിൽ നിന്ന് നമുക്ക് ആ ഒരു വാക്കിനെ നമുക്ക് ഒഴിവാക്കണം.
So one brother came to me after the meeting.
അത് കഴിഞ്ഞ ഒരു മീറ്റിംഗിന്റെ അവസാനം അത് കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നു.
He said, brother, it's out of love that I call her Eddie.
ഞാൻ പറഞ്ഞു, അല്ല സഹോദരൻ പറഞ്ഞു, സഹോദര ഞാൻ വളരെ സ്നേഹം കൂടുമ്പോഴാണ് ഞാൻ എന്റെ ഭാര്യ എഡി എന്ന് വിളിക്കുന്നത്.
I said, why don't you allow her to love you and call you Eda?
ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ സ്നേഹം മൂത്ത് ഭാര്യ താങ്കളെയും എഡ എന്ന് വിളിക്കാനായിട്ട് അനുവദിച്ചാൽ എന്താ?
That is disrespect.
Oh, adu pattilla, adu adille bahumanam ottum illa.
You see how we are hypocrites.
Nammal etra kapada bhaktaranennu ningal chinthikkum.
If you call her Edi, that is love.
Ningal avale Edi ennu vilichal adu snehamaanu.
If she calls you Eda, that is disrespect.
Avale thirichu Eda ennu vilichal adu bahumanam illayumeyanu.
We are absolute hypocrites.
Nammal thigachum kapada bhaktaram.
Lovers of ourselves.
Namme thanne snehikkunnavar.
So these are little things, you know, in the way you speak. Respectfulness begins there.
നിങ്ങൾ ഇത് ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ബഹുമാനം തുടങ്ങുന്നത് അവിടെയാണ്.
I don't believe that we should even call our little children Ediyada.
നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും Ediyada എന്ന് വിളിക്കുന്നത് ഒരു നല്ല ശീലമല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
I don't know, in the olden days they maybe used to call the slaves like that.
പഴയ നാളുകളിൽ അവിടെ അടിമകളെയാണ് അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നത്.
Even little children, I never speak to a child anywhere in the world like that.
Yani logathu evideyum oru kunjine njan aa reethil vilikkarilla.
They are the closest to the kingdom of heaven on earth. How can you call them Ediyada?
Deva rajyathil valare ethu aduthavarana kunjungal avare engeyanu poi Ediyada ennokku vilikkya.
They are closer to God than me.
Enne kattilum koodal deva rajyathodu aduthavarana avar.
So we must learn to speak respectfully, and then our children will also learn respect.
Nam bahumanathode സംസാരിക്കുവാനായിട്ട് നമ്മൾ അഭ്യസിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ബഹുമാനത്തോടെ സംസാരിക്കുവാനായിട്ട് തുടങ്ങും.
Remember that your children learn from you.
നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്.
I remember one brother in one of our churches saying this.
ഞങ്ങൾ ഒരു സഭയിലുള്ള ഒരു സഹോദരൻ ഇപ്രകാരം പറയുന്നത് ഞാൻ ഓർക്കുന്നു.
He saw his older child speaking in a very disrespectful way to the younger brother.
തന്റെ മൂത്ത മകൻ തന്റെ ഇളയ മകനോട് വളരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ഒരു പ്രാവശ്യം കേട്ടപ്പോൾ അവനോട് ചോദിച്ചു, നീ എവിടുന്നാണ് ഇത് ഈ വാക്ക് കേട്ടത്? നീ എവിടുന്നാണ് ഇത് പഠിച്ചത്?
He said, Daddy, you speak to me like that. So I spoke to my brother also like that.
അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, ഡാഡി എന്നോട് ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്? ഞാൻ അതുപോലെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്.
And he really recognized and he repented.
ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് വെളിച്ചം ലഭിച്ചത്. അദ്ദേഹം മനസ്സാന്തരപ്പെട്ടു.
Our children are learning things from us.
നമ്മിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
And the Bible says in Proverbs in chapter 22
സദൃശവാക്യങ്ങൾ 22 ആം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു,
that Verse 6, if you train up a child in the way he should go, when he's old he will not depart from it.
നമ്മളോട് ആറാം വാക്യത്തിൽ വായിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല.
It's not saying that your child will never have a period of drifting.
അവിടെ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും അവൻ വിട്ടുമാറുകയില്ല എന്നല്ല.
But when he's old, he'll be along the way you taught him when he was young.
എന്നാൽ അവൻ വൃദ്ധനാകുമ്പോൾ, അവൻ മുതിർന്നു വരുമ്പോൾ, നിങ്ങൾ അവൻ ബാലനായിരുന്ന സമയത്ത് അവനെ അഭ്യസിപ്പിച്ച കാര്യങ്ങൾ അവൻ പിൻപറ്റും.
If we train up a child in a really godly way from childhood,
നിങ്ങൾ അവന്റെ കുഞ്ഞു പ്രായം മുതൽ ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തെ അവൻ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ,
teaching the scriptures,
അവന് ദൈവവചനം പഠിപ്പിക്കുക,
teaching the principles of obedience to parents,
മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതം,
honoring father and mother,
മാതാപിതാക്കളെ ബഹുമാനിപ്പിക്കുന്നത്,
never telling a lie,
ഒരിക്കലും ഒരു കള്ളം പറയാതിരിക്കുക,
these important principles,
ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സത്യങ്ങൾ.
Even though maybe when they come 17, 18 they may go a little slightly up and down way in their life,
17 18 വയസ്സുള്ള സമയത്ത് കുറച്ച് അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും അവർക്ക് കുറച്ചൊരു ആട്ടം ഇളക്കം സംഭവിച്ചേക്കാം.
By the time they will get older, they become steady following the Lord.
എന്നാൽ കുറച്ചുകൂടെ അവർക്ക് പ്രായമാകുമ്പോൾ അവർ വളരെ സ്റ്റഡിയായി, വളരെ ഉറപ്പോടെ കർത്താവിനെ പിൻപറ്റുന്നവരായിത്തീരും.
Some children never go through that up and down period. They have a steady growth all through their life.
എന്നാൽ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവര് ഇപ്രകാരം ഒരു കോട്ടം ഇളക്കം സംഭവിക്കാതെ അവര് ഒരു സ്റ്റഡിയായി ഉറപ്പോടെ അവർ കർത്താവിനെ പിൻപറ്റുന്നവരായി തന്നെ പോകും.
If you have a child like that, that's very good.
അങ്ങനെയുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്.
But don't get disturbed if when your child becomes 17, 18, 19 years old, they get a little questioning things and all that.
17, 18, 19 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് അല്പം ഒരു ഇളക്കവും അവൻ ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നു ഉള്ളതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്.
Don't think they've gone astray.
നിങ്ങൾ ഉടനെ ചിന്തിക്കരുത് അവൻ തെറ്റിപ്പോയി എന്ന് ചിന്തിക്കരുത്.
You brought them up from childhood in a God-fearing way.
നിങ്ങളുടെ ചെറിയ പ്രായം മുതൽ ആ കുഞ്ഞിനെ ചെറിയ പ്രായം മുതൽ നിങ്ങൾ ദൈവഭക്തിയുള്ള ജീവിതത്തിൽ നിങ്ങൾ
അഭ്യസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
ഒരു ചുരുങ്ങിയ കാലം തങ്ങളുടെ ലോകത്തിലെ കൂട്ടുകാരുടെ സ്വാധീനം മൂലം അവർക്കൊരു ഇളക്കം തട്ടിയേക്കാം.
You keep holding on to them, loving them and making sure that they know you love them.
എന്നാൽ അവരുടെ തോളത്ത് കൈയിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകി അവരോട് കൂടെ നിങ്ങൾ നിൽക്കുക.
They will come through to follow the Lord. I can guarantee that.
അവര് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ കർത്താവിനെ പിൻപറ്റുന്നവരായിട്ട് അവർ മുമ്പോട്ട് വരും.
But that is ഉറപ്പുതരും. If you have trained them up from childhood in that way.
ആ ഒരു വഴിയിൽ നിങ്ങൾ അവരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ അപ്രകാരം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ സംഭവിക്കുക.
And you pray for them, husband and wife.
നിങ്ങൾ ഭർത്താവും ഭാര്യയും ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ,
very important that husband and wife pray for their children regularly.
ഭർത്താവും ഭാര്യയും തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
We don't make rules in the church as to how you must bring up your children.
സഭയിൽ നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്ന നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരാറില്ല.
I have 4 sons.
എനിക്ക് 4 ആൺമക്കളുണ്ട്.
And all 4 of them are wholeheartedly following the Lord today.
ഇന്ന് എന്റെ 4 ആൺമക്കളും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുന്നവരാണ്.
2 of them have planted churches and are leading those churches.
രണ്ട് മക്കൾ അവർ സഭ സ്ഥാപിക്കുകയും ആ സഭയെ അവർ നയിക്കുകയും ചെയ്യുന്നവരാണ്.
One is started a church, the other is an elder in a church that had begun a few years earlier.
അതിൽ ഒരാൾ ഒരു സഭ തുടങ്ങുവാനും മറ്റേയാള് നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സഭയിൽ ഒരു മൂപ്പനായും
ഫോളോയിങ് ദി ലോർഡ്.
നാല് പേരും ദൈവത്തെ പിൻപറ്റുന്നവരാണ്.
മാരിഡ് ഗോഡ് ഫിയറിംഗ് വൈവ്സ്.
അവര് ദൈവഭക്തിയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിരിക്കുന്നു.
ദേ ബ്രിംഗിംഗ് അപ് ഗോഡ് ഫിയറിംഗ് ചിൽഡ്രൻ.
അവര് ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു.
ബട്ട് ഐ വിൽ നോട്ട് മേക്ക് എ റൂൾ ഫോർ എനിബഡി ദാറ്റ് യു ഷുഡ് ബ്രിംഗ് അപ് യുവർ ചിൽഡ്രൻ ദ വേ ഐ ബ്രോട്ട് അപ് മൈ ചിൽഡ്രൻ.
എന്നാൽ ഞാൻ ആർക്കും നിങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിയതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം എന്നൊരു നിയമം ഞാൻ ആരോടും പറയുകയില്ല.
And I will never write a book on how to bring up children.
എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നൊരു പുസ്തകവും ഞാൻ എഴുതുകയില്ല.
Because I am not an expert.
കാരണം അതിനുള്ള ആ തരത്തിലുള്ള ഒരു എക്സ്പെർട്ട് അല്ല ഞാൻ.
And if I write a book, I cannot make rules for other people.
ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയാൽ മറ്റുള്ളവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പറയുകയുമില്ല.
And I am afraid that they will make that a rule book to follow.
അവരെ ഞാൻ എഴുതിയ ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെ അതൊരു പ്രമാണം പോലെ എടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
Because we may have different ways of bringing up our children, but our final goal must be that they live for God.
നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ വിധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം അവരെ ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം.
There are many people who have written books on this and it usually leads people into bondage when they read it.
പല ആളുകളും ഇപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ആ പുസ്തകങ്ങൾ പലപ്പോഴും ആളുകളെ ഒരു ബന്ധനത്തിലേക്കാണ് അത് വായിക്കുമ്പോൾ നയിക്കാറുള്ളത്.
I never read any of those books. That's not the way. I just read the Bible about how to bring up children.
അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചല്ല ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിയത്. ദൈവവചനം വായിച്ച് ദൈവവചനത്തിൽ എന്താണ് പറയുന്നത് അതനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയത്.
It's very simple. Teach them the scriptures and teach them the principles of God's word.
അവരെ ദൈവവചനം അവരെ പഠിപ്പിക്കുക. ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾസ്, ദൈവവചനത്തിന്റെ അർത്ഥങ്ങൾ അവരെ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് അവരെ സഹായിക്കും.
No rule that we can lay down when you should punish them, when you should not punish them.
നിങ്ങൾ എപ്പോഴാണ് അവരെ ശിക്ഷിക്കേണ്ടത്, എപ്പോഴാണ് അവരെ ശിക്ഷിക്കാതിരിക്കേണ്ടത്, ഇതിനൊന്നും നമുക്കൊരു നിയമം ഉണ്ടാക്കുവാൻ കഴിയില്ല.
How to do it, how to punish them, these are not techniques the Bible teaches.
എങ്ങനെ അവരെ ശിക്ഷിക്കണം, എങ്ങനെ ശിക്ഷിക്കരുത്, ഇതൊന്നും ബൈബിളിൽ പഠിപ്പിക്കുന്ന ചില തന്ത്രങ്ങളല്ല.
See, to me the picture is like the front line of a football team.
എനിക്ക് ഞാൻ കാണുന്ന ചിത്രം ഇങ്ങനെയാണ്, ഒരു ഫുട്ബോൾ ടീമിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോർവേഡുകളെ പോലെ.
ഫൈവ് പീപ്പിൾ ഹു ആർ കോൾഡ് ദ ഫോർവേർഡ്സ് ഇൻ എ ഫുട്ബോൾ ടീം, ദേ സ്റ്റാൻഡ് റൈറ്റ് ഇൻ ഫ്രണ്ട്.
അവര് ഫുട്ബോൾ ടീമിൽ മുമ്പിൽ നിൽക്കുന്ന അഞ്ച് പേര്, അവരെ വിളിക്കുന്നത് ഫോർവേഡ് എന്നാണ്.
പേഴ്സൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് കിക്സ് ദ ബോൾ ടു ദ റൈറ്റ്.
അവിടെ ഇടതുവശത്ത് നിൽക്കുന്ന ആൾ പന്ത് അടിക്കുന്നത് വലതുവശത്തേക്കാണ്.
ദ പേഴ്സൺ ഓൺ ദ റൈറ്റ് കിക്സ് ഇറ്റ് ടു ദ ലെഫ്റ്റ്.
വലതുവശത്ത് നിൽക്കുന്ന ആൾ പന്ത് ഇടത്തേക്ക് അടിക്കും.
ആർ ദേ ഡൂയിങ് ഓപ്പോസിറ്റ് തിങ്സ്?
അവരെന്താണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്, അവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ടാണോ അവർ കളിക്കുന്നത്?
ഇറ്റ് ലുക്സ് ലൈക് ദാറ്റ്.
നമുക്ക് തോന്നുമ്പോൾ കളി അറിയാത്തവർക്ക്
പ്രത്യേകിച്ച്.
പക്ഷേ അവർ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് പന്ത് തട്ടിക്കൊണ്ട് പോകുവാൻ ശ്രമിക്കുന്നത്.
അങ്ങനെയാണ്
കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ ഞാൻ കാണുന്നത്.
ഐ മേ ബി ഡൂയിങ് ഇറ്റ് ഫ്രം വൺ സൈഡ് ഇൻ വൺ വേ.
ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്.
ഗോഡ് മേ അലാവ് യു ടു ഡു ഇറ്റ് അനദർ വേ ഫ്രം ദി അദർ സൈഡ്.
മറ്റൊരു രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങളെ ദൈവം അനുവദിച്ചേക്കും.
അൾട്ടിമേറ്റ് ഗോൾ is that they must live for God.
നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അവർ ദൈവത്തിനു വേണ്ടി ജീവിക്കണം.
So whether you allow them to watch television or not, I'm not going to make a rule on that.
അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ടെലിവിഷൻ കാണുവാനായിട്ട് അനുവദിക്കണമോ വേണ്ടയോ ഈ കാര്യത്തിൽ ഞാൻ ഒരു നിയമം നിങ്ങളോട് പറയുന്നില്ല.
I know some very God fearing families in America.
വളരെ ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ചില കുടുംബങ്ങളെ എനിക്ക് അമേരിക്കയിൽ അറിയാം.
They never allow in that whole group of families, they never allow their children to study beyond 8th standard.
അവിടെ ഉള്ള ആ കുടുംബങ്ങളിൽ അവരൊന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന അവര് അവിടെയുള്ള കുഞ്ഞുങ്ങൾ എട്ടാം ക്ലാസ്സിൽ കൂടുതൽ പഠിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ അവർ
അനുവദിക്കാറുണ്ട്.
അവർ പറയുന്നത് അവര് കൂടുതൽ പഠിച്ച് കൂടുതൽ അവരുടെ തല വലുതായാൽ അവര് നിഗളികളായി ലോകത്തിലേക്ക് പോകും.
Never send them to college.
ഈ കുഞ്ഞുങ്ങളെ അവർ കോളേജിൽ അയക്കാറേയില്ല.
Thousands of families like this never send their children to college.
അങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവിടെയുണ്ട്, ഒരിക്കൽ പോലും അവർ കോളേജിൽ വിടാത്ത കുഞ്ഞുങ്ങളെ.
farmers,
അവരെല്ലാം കൃഷിക്കാരാണ്.
or plumbers,
അല്ലെങ്കിൽ അവർ പ്ലംബേഴ്സ് ആണ്.
or carpenters,
അല്ലെങ്കിൽ ആശാരിമാർ,
house builders,
അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുന്നവരാണ്.
nobody will go to be an engineer or doctor or teacher or any such thing.
ആരും തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകനോ ആയിട്ട് ആ ജോലിയിൽ ആരും പ്രവേശിക്കാറില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യണം എന്നൊരു പുസ്തകവും എഴുതാറില്ല.
വെരി ഫൈൻ ചിൽഡ്രൻ ദേർ.
അവിടെ വളരെ നല്ല കുറെ കുഞ്ഞുങ്ങളുണ്ട്.
ദേ ഡോണ്ട് ലിവ് ഇൻ ദി സിറ്റീസ്, ദേ യൂഷ്വലി ലിവ് ഔട്ട് ഇൻ ദി ഫാംസ് ആൻഡ് ദി വില്ലേജസ്.
അവർ സാധാരണ പട്ടണങ്ങളിലല്ല താമസിക്കാറുള്ളത്, അവർ ചില ഗ്രാമങ്ങളിൽ അവിടെ തോട്ടങ്ങളിലാണ് അവർ താമസിക്കുന്നത്.
They are very fine believers.
അവർ വളരെ നല്ല വിശ്വാസികളാണ്.
And I've seen other believers whose children are PhDs and highly educated, also God fearing.
എന്നാൽ ഞാൻ മറ്റ് തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട്, വളരെ നല്ല വിദ്യാഭ്യാസമുള്ള, നന്നായിട്ട് പഠിച്ച്, PhD ഉള്ള, ദൈവഭയമുള്ള നല്ല കുഞ്ഞുങ്ങൾ.
That is also necessary.
അതും
ആവശ്യമാണ്. We can't make a rule on this.
ഇതിൽ നമുക്കൊരു നിയമം ഉണ്ടാക്കുവാനായിട്ട് പറ്റില്ല.
Just one example I'm taking to show you can't make a rule for another person.
മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നിയമം നിങ്ങൾക്കുണ്ടാക്കുവാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്.
See, in India, a lot of people in Kerala have got this idea.
ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള അനേകർക്കും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയുണ്ട്.
That pastor means the fellow did not get any job anywhere, did badly in school, so they went to Bible school and became a pastor.
പലരുടെയും ചിന്ത ഇങ്ങനെയാണ്, ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും കിട്ടിയില്ല, സ്കൂളിൽ നന്നായിട്ട് പഠിച്ചില്ല, വേറെ ജോലി കിട്ടാനൊന്നും സാധ്യതയില്ലാഞ്ഞുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പോയി പാസ്റ്ററായി.
If he had done well in school, the father would have made him some engineer or doctor or something.
സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അവനെ വല്ല എഞ്ചിനീയറോ ഡോക്ടറോ ആരെങ്കിലും ആക്കുമായിരുന്നു.
But this fellow was useless, this child, so what to do? Send him to Bible school and make him a pastor.
അതുകൊണ്ട് സ്കൂളിലൊന്നും അവനൊന്നും മോശമായിട്ട് ചെയ്തു, അവന് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ട് ശരി ബൈബിൾ കോളേജിലേക്ക് വിട്ടേക്കാം.
And that is true also. It happens in many homes like that.
പല കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നു, സത്യമാണ്.
And the many people have an idea, pastor means it's all low class people only who become pastors.
അപ്പൊ അതുകൊണ്ട് പലർക്കും ഉള്ള ചിന്ത ഇങ്ങനെയുള്ള താണ തരത്തിലുള്ള പഠിത്തമൊന്നും ഇല്ലാത്ത ആളുകളാണ് പാസ്റ്റർമാരാകുക.
Is that true?
എന്നാൽ അത് സത്യമാണോ?
I felt that we must change that image in India.
ഇന്ത്യയിൽ ഈ ഒരു ചിത്രത്തിന് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
I remember when God called me, I was earning a very high salary.
എന്നെ ദൈവം വിളിച്ചപ്പോൾ ഒരു വളരെ ഉയർന്ന ശമ്പളം പറ്റുന്നവനായിരുന്നു ഞാൻ.
Great prospects in my life.
എന്റെ ജീവിതത്തിൽ വളരെ ഉയർന്ന സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു
സമയം. God said, throw it away, come and follow me.
ദൈവം എന്നോട് പറഞ്ഞു, നീ അതിനെ എറിഞ്ഞു കളയുക, എന്റെ പുറകെ വന്ന് എന്നെ പിൻപറ്റുക.
I said, sure.
ഞാൻ പറഞ്ഞു, കർത്താവേ ശരി, തീർച്ചയായിട്ടും.
And I said, well, I want to be a witness in this land that even if you have a good job, you can give it up to serve the Lord.
ഈ രാജ്യത്ത് നല്ലൊരു ജോലി ഉണ്ടെങ്കിലും അത് വിട്ട് ദൈവത്തെ പിൻപറ്റുവാനായിട്ട് കഴിയുമെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ആകുവാൻ ഞാൻ ആഗ്രഹിച്ചു.
മൈ ഇൻകം ഡ്രോപ്ഡ് 85%.
അങ്ങനെ ഞാൻ എന്റെ ജോലി വിട്ടപ്പോൾ എന്റെ ശമ്പളം അത് 85% കുറഞ്ഞു.
ആൻഡ് വി വർ വെരി പൂർ വെൻ വി ഗോട്ട് മാരിഡ്.
ഞങ്ങൾ വിവാഹിതരായപ്പോൾ ഞങ്ങൾ വളരെ പാവപ്പെട്ട ദരിദ്രരായിരുന്നു.
ആൻഡ് വി ഇൻ ദി ഏർലി ഇയേഴ്സ് വി ബ്രോട്ട് അപ് आवर ചിൽഡ്രൻ വിത്ത് ഗ്രേറ്റ് സ്ട്രഗിൾ.
ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഞങ്ങൾ വളരെ പാടുപെട്ട സമയങ്ങൾ ഞാൻ ഓർക്കുന്നു.
We couldn't afford to buy new clothes for our children on every birthday. No such thing.
എല്ലാ പിറന്നാളിനും കുഞ്ഞുങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള പണം
ഞങ്ങൾക്കില്ലായിരുന്നു. We bought the cheapest clothes possible and we bought clothes when the old clothes wore out. That's all.
ഞങ്ങൾ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ആ വസ്ത്രം അത് കേടാവുമ്പോൾ അത് കീറുമ്പോൾ മാത്രമാണ് വേറെ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത്.
But that did not affect our children. They learned we have to learn to live simply. That's what they learned.
എന്നാൽ അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു രീതിയിലും അത് ബാധിച്ചില്ല. അവര് നല്ല ചില പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. ഞങ്ങൾക്ക്
they all knew that I have to wear my older brother's clothes.
ലളിതമായിട്ട് ജീവിക്കണം, എനിക്ക് വസ്ത്രമില്ലെങ്കിൽ എന്റെ മൂത്ത സഹോദരന്റെ വസ്ത്രം ഞാൻ ധരിക്കണം. അതെല്ലാം അവർ പഠിച്ചു.
But I don't make that a rule for anybody.
പക്ഷെ ഞാൻ അത് മറ്റുള്ളവർക്ക് നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് നിയമമായിട്ട് ഞാൻ പറയുന്നില്ല.
God has given you plenty of money. Go ahead, buy whatever clothes you want for your children. It's up to you.
നിങ്ങൾക്ക് ദൈവം ധാരാളം പണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വാങ്ങുക, നിങ്ങൾ ഡ്രസ്സ് വാങ്ങുക, ഉപയോഗിക്കുക, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം.
We could not buy grand food in our home.
ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വളരെ വിശിഷ്ട ഭക്ഷണം വാങ്ങി കഴിക്കുവാനുള്ള സാധ്യത അന്നില്ലായിരുന്നു.
We had to trust the Lord for so many things in those early years of our married life.
ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്.
What I'm saying is there is no rule on how to bring up your children.
ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരേണ്ടതിന് ഇങ്ങനെ ചില 10 പ്രമാണങ്ങൾ, അങ്ങനെ ചില പ്രമാണങ്ങളില്ല.
We can't say only children who are grown up in such poverty will grow up to be godly.
ഇങ്ങനെ കഷ്ടപ്പാടിലൂടെ വളർന്ന കുഞ്ഞുങ്ങൾ മാത്രമേ അവർ ദൈവഭക്തരായി മാറുകയുള്ളൂ എന്ന് പറയാൻ പറ്റുകയില്ല.
We can't say children who are grown up in homes with plenty of money will all become worldly.
അല്ലെങ്കിൽ ധാരാളം പണമുള്ള വീട്ടിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം ലോകമയത്വമുള്ളവരായി തീരും, അങ്ങനെ പറയാൻ പറ്റുകയില്ല.
Children from poor homes who are thoroughly worldly.
പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് വളരെ ലോകമയത്വത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
I've seen children from very rich homes who are godly.
വളരെ ധനിക കുടുംബത്തിൽ നിന്നും സമ്പന്ന കുടുംബത്തിൽ നിന്നും വന്ന് ദൈവഭക്തരായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
We can't make any rules on all this.
അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു നിയമം ഉണ്ടാക്കുവാനായിട്ട് കഴിയില്ല.
One thing is clear.
എന്നാൽ ഒരു കാര്യം,
if you train up a child in the way he should go when he's old, he will not depart from it.
നിങ്ങൾ ഒരു കുഞ്ഞിനെ അവൻ വളർന്നു വരുന്ന ബാലനായിരിക്കുമ്പോൾ അവനെ അഭ്യസിപ്പിച്ചാൽ, ശരിയായ രീതിയിൽ അഭ്യസിപ്പിച്ചാൽ വളർന്നു വരുമ്പോഴും അവനത് വിട്ടുമാറുകയില്ല.
ട്രെയിൻ എ ചൈൽഡ് ടു റെസ്പെക്ട് ഹിസ് പേരന്റ്സ്.
തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം.
റെസ്പെക്ട് പീപ്പിൾ ഹു ആർ ഓൾഡർ ദാൻ ദം.
പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കണം.
യു നോ, ഐ ഹാവ് സീൻ ബിലീവേഴ്സ് ഹോംസ്.
ഞാൻ ചില വിശ്വാസികളുടെ കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്.
ദ ചിൽഡ്രൻ സ്പീക്ക് റൂഡ്ലി ടു എ സെർവന്റ് വുമൻ.
അവിടെ ചിലപ്പോൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആ വേലക്കാരി സ്ത്രീയോട് ഒട്ടും ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു ഞാൻ
കേട്ടിട്ടുണ്ട്.
ചില വീട്ടുകളിൽ അപ്രകാരം അവിടെ വേലയ്ക്ക് വരുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നു.
നെവർ വൺസ് ഡിഡ് ഐ അലൗ മൈ ചിൽഡ്രൻ ടു സ്പീക്ക് ഡിസ്റെസ്പെക്ട്ഫുള്ളി ടു എനി സെർവന്റ്.
ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഇപ്രകാരം ഞങ്ങളെ സഹായിക്കുവാനായിട്ട് വന്നിട്ടുള്ള സ്ത്രീകളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുവാനായിട്ട് ഒരിക്കൽ പോലും എന്റെ
മക്കളെ,
ഞാൻ ഒരിക്കലും വേലക്കാരികൾ എന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആ സ്ത്രീകളെ വിളിച്ചിട്ടുമില്ല. ഞങ്ങൾ അവരെ സഹായികൾ എന്നായിരുന്നു
വിളിക്കാറ്.
എന്റെ ജീവിതത്തിന്റെ ആരംഭ നാള് മുതൽ ഓരോ വ്യക്തിയെയും ബഹുമാനത്തോടെ കാണുവാൻ സംസാരിക്കുവാൻ ദൈവമെന്നെ
അഭ്യർത്ഥിച്ചു.
കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കൽപ്പന ഇതാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുക.
മീൻസ് ബേസിക്കലി ടീച്ച് യുവർ ചിൽഡ്രൻ ടു സ്പീക്ക് റെസ്പെക്ട്ഫുള്ളി ടു ഓൾഡർ പീപ്പിൾ.
അതിന്റെ അർത്ഥം മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ അഭ്യസിക്കുക.
ദിസ് ഈസ് വാട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദ വേൾഡ് ടുഡേ.
ഇന്ന് ഈ ലോകത്തിൽ ഇത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ടീച്ച് യുവർ ചിൽഡ്രൻ ടു ബി റെസ്പെക്ട്ഫുൾ.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ബഹുമാനത്തോടെ സംസാരിക്കുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക.
ആൻഡ് ടീച്ച് യുവർ ചിൽഡ്രൻ ടു ഷെയർ വാട്ട് ദേ ഹാവ് വിത്ത് അദേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് സെൽഫിഷ്ലി കീപ്പിംഗ് ഇറ്റ് ഓൾ ദംസെൽവ്സ്.
അവർക്കുള്ളത് സ്വാർത്ഥപരമായിട്ട് തങ്ങൾക്ക് തന്നെ വെക്കാതെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവരെ ശീലിപ്പിക്കുക.
ടീച്ച് ദം ടു സ്പീക്ക് ദ ട്രൂത്ത്.
സത്യം സംസാരിക്കുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക.
ഐ യൂസ്ഡ് ടു ടെൽ മൈ ചിൽഡ്രൻ ഇഫ് യു ഡൺ സംതിങ് റോങ് ടെൽ മീ ഐ വോണ്ട് പണിഷ് യു ബട്ട് ടെൽ മീ ദ ട്രൂത്ത്.
നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സത്യസന്ധമായിട്ട് പറയുക, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല, സത്യം പറയുക.
ദോസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ്.
അതാണ് അടിസ്ഥാനപരമായ ചില പ്രമാണങ്ങൾ.
ഇഫ് ഐ റൈറ്റ് എ ബുക്ക് ഓൺ ബ്രിംഗിംഗ് അപ്പ് ചിൽഡ്രൻ ഇറ്റ്സ് ഓൺലി വൺ പേജ്.
അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് ഒറ്റ പേജേ ഉള്ളൂ, ഒറ്റ താളേ ഉള്ളൂ.
ദീസ് ടു ത്രീ പ്രിൻസിപ്പിൾസ്.
ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് അടിസ്ഥാന പ്രിൻസിപ്പിൾസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണം.
ഡോണ്ട് ട്രൈ ടു കോപ്പി സംബഡി എൽസ്.
അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അനുകരിക്കേണ്ട.
വി കാൻ സേ ദാറ്റ് ദോസ് ഹു ഡോണ്ട് വാച്ച് ടിവി ബിക്കം ഗോഡ്ലി ആൻഡ് ദോസ് ഹു വാച്ച് ടിവി ആർ അൺഗോഡ്ലി.
ടിവി കാണുന്നവർ അവര് അഭക്തരായി തീരും, അല്ലെങ്കിൽ ടിവി കാണാത്തവർ ഭക്തരായി തീരും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല.
വി ഹാവ് ടു ആസ്ക് ഗോഡ് ടു അവർ ചിൽഡ്രൻ വിൽ ലേൺ ടു ഫിയർ ഹിം.
നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണം.
ആൻഡ് ഐ വോണ്ടഡ് മൈ ചിൽഡ്രൻ ടു റിയലി നോ ദ ബൈബിൾ.
എന്റെ കുഞ്ഞുങ്ങൾ അവരെ ശരിക്കും വചനം പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്.
From early childhood I got a picture bible for them to read and I would ask them questions on it.
അവരുടെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ മുതൽ തന്നെ ബൈബിൾ, അവർക്ക് ചിത്ര ബൈബിൾ വാങ്ങി കൊടുത്ത്
വായിക്കുവാനും talk about the principles of God's word.
ഞങ്ങളുടെ കുടുംബമായിട്ട് ഇരിക്കുന്ന സമയത്ത് ദൈവവചനത്തിലെ ഈ പ്രമാണങ്ങളൊക്കെ ഞങ്ങൾ അന്യോന്യം ചർച്ച ചെയ്യുമായിരുന്നു.
We never had TV in our home when our children were growing up.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ടിവി ഇല്ലായിരുന്നു.
So when they go to school, other people are talking about TV and my children could say nothing about it because they never saw these programs.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ടിവി പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരോടൊന്നും സംസാരിക്കുവാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു.
They looked different from others.
അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അവർക്ക് വ്യത്യസ്തരായിട്ട് അവർക്ക് മുമ്പോട്ട്
പോകുവാനായിട്ട് കഴിഞ്ഞു.
അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ട് കഴിഞ്ഞു, ലോകത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്.
ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് മെനി ഇൻ ആർ സിഎഫ്സി ചർച്ച് ദേ ഡ്രസ് മോഡസ്റ്റ്ലി വെൻ ദേ ഗോ ടു കോളേജ്.
സിഎഫ്സിയിലുള്ള പല കുട്ടികളും അവര് കോളേജിൽ പോകുമ്പോൾ അവര് മോഡസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അവര് മാന്യമായി അവർ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്.
ദേ ഡോണ്ട് ഫോളോ ദ ഫാഷൻസ് ഓഫ് ദ വേൾഡ്.
അവർ ഈ ലോകത്തിന്റെ ഫാഷനുകൾ അവർ പിൻപറ്റാറില്ല.
ഐ എം പ്രൗഡ് ഓഫ് ദോസ് സിഎഫ്സി ഗേൾസ് ദാറ്റ് ദേ ആർ സോ വെൽ ഡ്രസ്ഡ് വെൻ ദേ ഗോ ടു കോളേജ്.
ഇങ്ങനെ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത് കോളേജിൽ പോകുന്ന സിഎഫ്സിയിലെ പെൺകുട്ടികളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു.
ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടെൽ ദം വി ആർ ഡിഫറന്റ് ഫ്രം ദ വേൾഡ്.
മറ്റുള്ള ലോകത്തിലുള്ള മറ്റു കുട്ടികളെ നോക്കി ഞങ്ങൾ ഈ ലോകത്തിന്റെ ലോകത്തിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് പറയാനുള്ള ഒരു അവസരമാണത്.
And there are in the church there are some maybe a little more worldly and some are not so worldly.
സഭയിൽ തന്നെ കുറച്ചുകൂടെ ലോകമയത്വത്തോടെ ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കാം, കുറച്ചുകൂടെ മാന്യമായിട്ട് റിസർവ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം.
Little girls growing up can see some of these bad examples and ask their parents why can't I be like that.
വീട്ടിൽ വളർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള തെറ്റായ ചില മാതൃകകളെ കണ്ട് എനിക്കും എന്തുകൊണ്ട് അങ്ങനെ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് ചോദിക്കാറുണ്ട്.
See, every young girl in a church may not be dressed properly.
ഒരു സഭയിലുള്ള എല്ലാ ചെറുപ്പക്കാരിയായ സഹോദരിയും അവള് ആ രീതിയിൽ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്യണമെന്നില്ല.
Some parents may not be so strict.
ചില മാതാപിതാക്കൾ അവരത്രത്തോളം കർക്കശത്തോടെ ഈ കാര്യത്തിൽ ഇടപെടാറില്ല.
ഈവൻ ഇൻ ബാംഗ്ലൂർ ഇസ് എ സിറ്റി യു ഫൈൻഡ് സം ഓഫ് ദീസ് വേൾഡ്ലി സ്റ്റൈൽസ് കാൻ കം ഇൻ ടു സം യങ് പീപ്പിൾ.
ബാംഗ്ലൂരിലുള്ള അങ്ങനെയുള്ള പട്ടണമായിരിക്കുന്ന ബാംഗ്ലൂരിലും അപ്രകാരമുള്ള ചില ലോകത്തിന്റെ സ്റ്റൈലുകൾ സഭയിലെ സഹോദരിമാരുടെ വസ്ത്രധാരണത്തിൽ കടന്നു വരാറുണ്ട്.
വൺ ബ്രദർ ആസ്ക്ഡ് മീ
ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു,
What shall I tell my little girl?
ഞാൻ എന്റെ ഈ കുഞ്ഞുമോളോട് എന്താണ് ഞാൻ പറയുക?
She says to me,
അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു,
Daddy, see those young sisters, they're all wearing so many jewelry and all, why can't I wear it?
ഡാഡി കണ്ടോ എന്റെ ആ കൂട്ടുകാരെ, അവര് ആ അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ നോക്കുക, അവരൊക്കെ ഒത്തിരി ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ.
So I told, tell your daughter like this.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ മോളോട് ഇങ്ങനെ പറയുക.
Even in paradise there were has a good tree and a bad tree.
പറദേശയിലും അവിടെ നല്ലൊരു വൃക്ഷവും ഒരു മോശം വൃക്ഷവും ഉണ്ടായിരുന്നു.
ഇൻ പാരഡൈസ്,
പറദീസയിലോ.
ഇൻ ഗാർഡൻ ഓഫ് ഈഡൻ,
ആ ഏദൻ തോട്ടത്തിലോ.
ദാറ്റ് ഈസ് ഹൗ ഗോഡ് കുഡ് മേക്ക് ദം ചൂസ്.
അതുകൊണ്ടാണ് അവർക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ അവസരമുണ്ടായത്.
സോ ഐ സെഡ് അവർ സി എഫ് സി ഹാസ് നോട്ട് യെറ്റ് ബിക്കം ലൈക് പാരഡൈസ് ബട്ട് ദേർ ഈസ് എ ചോയ്സ് ഈവൻ ഹിയർ.
നമ്മുടെ സി എഫ് സി പറദീസയെ പോലെ ആയിട്ടില്ല, എന്നാൽ പോലും ഈ സി എഫ് സിയിലും ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരമുണ്ട്.
യുവർ ഗേൾസ് ക്യാൻ സീ സ്ലൈറ്റ്ലി വേൾഡ്ലി ടൈപ്പ് ഓഫ് ഗേൾ ആൻഡ് എ ഗോഡ് ഫിയറിംഗ് ഗേൾ. ഷീ ക്യാൻ മേക്ക് എ ചോയ്സ്.
ഇവിടെ ഈ സഭയിലും നിങ്ങൾക്ക് കുറച്ച് ലോകത്തോട് ചേർന്നു പോകുന്ന ചില പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, കുറച്ചുകൂടെ ദൈവഭക്തരായ പെൺകുട്ടികളെ കാണുവാനായിട്ട് കഴിയും. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.
ഗോഡ് ഹാസ് അലൗഡ് ഇറ്റ്.
ദൈവം അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ
യു കൻ ബ്രിങ് അപ് യുവർ ചിൽഡ്രൻ ഇൻ എ ഗോഡ്ലി വേ ബൈ ഗൈഡിംഗ് ദം ടു മേക്ക് ദ ഫോളോ ദ ഗുഡ് എക്സാമ്പിൾ.
അതുകൊണ്ട് ആ നല്ല ഉദാഹരണങ്ങളെ പിൻപറ്റി അവരും ദൈവഭക്തരായ പെൺകുട്ടികളായിട്ട് വളർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മക്കളെ
അഭ്യർത്ഥിപ്പിക്കാം.
അതുമാത്രമല്ല, ഇങ്ങനെയുള്ള തെറ്റായ വസ്ത്രധാരണം ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളെ കുറ്റം പറയാതിരിക്കാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക.
Maybe the parents are struggling to bring up their children in a godly way. Don't criticize them.
അവര് ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തുവാനായിട്ട് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു
പോകുന്നുണ്ട്. Like the footballers are all aiming for one goal.
നിങ്ങൾ ഓർക്കുക, ആ ഫുട്ബോൾ കളിക്കുന്ന മുന്നേറ്റ നിരയിലുള്ള എല്ലാവരും തന്നെ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ മുമ്പോട്ട്
പോകുന്നത്.
നമുക്കും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും അവര് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരണം.
മൈ വൈഫ് സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ചിൽഡ്രൻ ദാൻ ഐ ഡിഡ്, സോ ഷീ മേ ബി ഏബിൾ ടു ടെൽ യു എ ലിറ്റിൽ മോർ.
എന്നെക്കാട്ടിലും കൂടുതൽ എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്റെ ഭാര്യയ്ക്ക് പറയുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കും.
All I can say is that I ask the Lord for wisdom and help to bring up my children.
എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഏക കാര്യം ഇതാണ്, എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടുള്ള ജ്ഞാനത്തിനും അതിനുള്ള ശക്തിക്കുമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു.
And God answered that prayer.
ആ പ്രാർത്ഥന ദൈവം കേട്ടു.
I used to talk to the children whenever I could, pray with them, encourage them.
ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലാത്ത സമയങ്ങളിലൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു.
Help them with their studies.
അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അവരെ സഹായിക്കുമായിരുന്നു.
And when they didn't do so well, I used to encourage them, not discourage them.
അവരെ നല്ല രീതിയിൽ അവർക്ക് അവർ ചെയ്യാതിരിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ നിരാശപ്പെടാതെ അവരെ ആ രീതിയിൽ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു.
But most of all, I can, looking back, I can remember coming to the Lord in helplessness and weakness and strength, and he gave me strength.
എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് പല സാഹചര്യങ്ങളിലും ഞാൻ നിസ്സഹായയായി ദൈവത്തിന്റെ അടുക്കിലേക്ക്, കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നതും ആ സമയത്ത് എന്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം എന്നെ സഹായിക്കുന്നതുമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്.
And my children knew that I was a weak person and so they put up with that.
എന്റെ കുഞ്ഞുങ്ങൾക്കും അറിയാമായിരുന്നു ഞാൻ അപ്രകാരം ബലഹീനയായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മാതാവാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളും എന്നെ ആ രീതിയിൽ അവരും എന്നെയും കരുതി.
And so we became good friends.
അതുകൊണ്ട് ഞാനും എന്റെ കുഞ്ഞുങ്ങളും അവർ ഞങ്ങൾക്ക് അന്യോന്യം നല്ല കൂട്ടുകാരായിട്ട് സുഹൃത്തുക്കളായിട്ട് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞു.
Yeah, so I just want to say this in conclusion.
ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കട്ടെ.
When you get married, your wife must be your best friend.
നിങ്ങൾ വിവാഹ ജീവിതം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്
യുവർ വൈഫ്, യുവർ ഹസ്ബൻഡ് മസ്റ്റ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ ദി എർത്ത്.
അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഉടനീളം നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവുമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്.
ആൻഡ് വെൻ അവർ ചിൽഡ്രൻ ഗ്രോ അപ്പ്, ദേ മസ്റ്റ് ബി അവർ ഫ്രണ്ട്സ് ഓൾസോ.
നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരും നമ്മുടെ സുഹൃത്തുക്കളായി തീരണം.
വി മസ്റ്റ് ബി ഏബിൾ ടു പുട്ട് അവർ ആം അറൌണ്ട് ദം ആൻഡ് ടോക്ക് ടു ദം ജസ്റ്റ് ലൈക് ഫ്രണ്ട്സ് വെൻ ദേ ഗ്രോ അപ്പ്.
ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ തോളിൽ കൈയിട്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രകാരം
പ്രാർത്ഥിക്കുമായിരുന്നു.
കർത്താവെ, ഇവരെന്റെ കുഞ്ഞുങ്ങളാണല്ലോ. കർത്താവെ, അവർ വളർന്ന് കർത്താവിന്റെ സഹോദരന്മാരായി വളരുവാനായിട്ട് ഞാൻ
ആഗ്രഹിക്കുന്നു.
ഇന്ന് നാലുപേരും കർത്താവിലെ സഹോദരന്മാരാണ്.
ഐ കൻ ടോക്ക് ടു ദം ജസ്റ്റ് ലൈക് ഐ ടോക്ക് ടു എനി ബ്രദർ ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിലുള്ള ഏത് സഹോദരനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അവരോട്
സംസാരിക്കുവാനായിട്ട്
ക്രിസ്തുവിലുള്ള ഏത് സഹോദരനോട് സംസാരിക്കുന്ന പോലെ അവർക്ക് എന്നോട്
സംസാരിക്കുവാനായിട്ട്
അവര് ഒരു പിതാവ് മകൻ എന്നുള്ള ബന്ധത്തിൽ നിന്നും ക്രിസ്തുവിൽ സഹോദരന്മാർ എന്നുള്ള ബന്ധത്തിലേക്ക് അവർ വളർന്നു.
We've always been good friends with our children.
ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് നല്ല ഒരു സുഹൃത്ത് ബന്ധം സൂക്ഷിച്ചു.
I want to encourage all of you mothers and fathers, be good friends with your children.
നിങ്ങൾ മാതാക്കളും പിതാക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നല്ല ഒരു സൗഹൃദ ബന്ധം
സൂക്ഷിക്കുക. Even if they are going astray a little bit, be good friends with them.
അവര് ഒരു ചില ഇടങ്ങളിൽ അല്പം തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിലും അവരോട് നല്ലൊരു സൗഹൃദ ബന്ധം സൂക്ഷിക്കുക.
And let them know that you really love them.
അവരറിയട്ടെ നിങ്ങൾ ശരിക്കും അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത്.
And you'll find that it's much easier to draw them to Christ.
അങ്ങനെ നിങ്ങളുടെ സ്നേഹം അവരെ മനസ്സിലാക്കുമ്പോൾ അവരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ദൈവ കർത്താവിന്റെ അടുക്കലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയും.
So let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സർവശക്തനായ പിതാവേ,
give us wisdom to live as husband and wife.
കർത്താവെ, ഒരു ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനമാണ് ഞങ്ങൾക്ക് നൽകണമേ.
Bring up all our children in God-fearing ways.
കർത്താവേ, ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ.
Those who are grown up, that they shall find God-fearing partners in marriage.
കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് വിവാഹത്തിന് കർത്താവെ അനുയോജ്യരായ ദൈവഭക്തരായ പങ്കാളികളെ കണ്ടെത്തുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
We live in an evil world and we know that.
കർത്താവെ, ഞങ്ങളൊരു ദുഷ്ട ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ
We need your help, Father.
കർത്താവെ, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്.
Help us every family here, we pray.
ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമേ.
We pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.
ആമേൻ.